Oh Lord, I love you. Father, we thank you. Glory to God. Hallelujah. Praise the Lord. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന എല്ലാവരെയും ബോഡി ഓഫ് ക്രൈസ്റ്റിലെ സകലരെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ സഭായോഗവുമായുള്ള ബന്ധത്തില് ഈ പ്രഭാതത്തിൽ പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ശരീരം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് നമ്മളെങ്കിലും ബോഡി ഓഫ് ക്രൈസ്റ്റ് ആത്മീക ശരീരത്തിൽ ഒന്നായി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. നാം കഴിഞ്ഞ നാളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ സന്ദേശം, Turn towards inner church. അകത്തെ ദേവാലയത്തിലേക്ക് തിരിയുക. ഇതുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുക. അതുമായി ബന്ധപ്പെട്ട കീ വാക്യം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മളെ പണിതു വരുന്നു. എന്തിന്? നാം ദൈവത്തിന്റെ നിവാസം ആകേണ്ടതിന്. നാം ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. പ്രിയ സഹോദരങ്ങളെ, ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ദൈവം ഈ പണി തുടങ്ങുമ്പോൾ പുറമെ നിന്ന് ശത്രു വന്ന് പണി മുടക്കിക്കൊണ്ടേയിരിക്കും. ശത്രു വന്ന് പണി മുടക്കിക്കൊണ്ടേ, കാരണം ഈ പണി അഡ്വാൻസ് ചെയ്ത് പോകാനായിട്ട് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന ഈ പണി അഡ്വാൻസ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ ശത്രു സമ്മതിക്കുകയില്ല. അപ്പൊ ഇവിടെ നമ്മള് നെഹമ്യ മതിൽ പണിതതുപോലെ, ജെറുസലേം മതിൽ പണിതതുപോലെ, ഒരു കയ്യില് വാളും ഒരു കയ്യില് പണിയും ആയിട്ട് തന്നെ പണിയേണ്ടതില്ല, അല്ലെങ്കിൽ ഈ പണി നടക്കില്ല. അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഈ പണി നടക്കുന്നത് നമ്മളുടെ ശരീരത്തിന്റെ വെളിയിലല്ല, നമ്മുടെ ഉള്ളിലാണ് പണി നടക്കുന്നത്. ഈ ദേവാലയത്തിന്റെ പണി നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നടത്താതിരിക്കാൻ ശത്രു പുറമെയുള്ള ജീവിതത്തിൽ പല വിഷയങ്ങളും കൊണ്ടുവരും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ജയമെടുത്തു വേണം ആ ജർമ്മി ആ നെഹമ്യാവിന്റെ മതിൽപ്പണിയൊക്കെ നിങ്ങളൊന്ന് വായിക്കണം, നെഹമ്യാവിന്റെ പുസ്തകമൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. അപ്പോ അതുപോലെ വേണം ഇവിടുത്തെ പണി നടത്തുവാന്, അല്ല എങ്കിൽ കാര്യം മുന്നോട്ടേക്ക് പോവുകയില്ല. ഇനി ഇത് ഈസി മെട്ടൽ എടുക്കുന്ന കുറെ പേരുണ്ട്, അവരുടെ ജീവിതത്തിൽ ഈ പണിയൊന്നും മുന്നോട്ടേക്ക് പോവില്ല. പകരം ഞാൻ കാര്യമായിട്ട് എടുക്കുന്നവരുടെ ജീവിതത്തിലുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് ആത്മീകമായിട്ട് പണിയണം, അങ്ങനെ എന്റെ റിവാർഡ് എന്ന് പറയുന്നത് ഇവിടെയുള്ള എന്തെങ്കിലും സെമത്തേരി കൊണ്ട് തീരുന്ന ഒന്നുമല്ല എന്റെ റിവാർഡ്. അബ്രഹാത്തോട് പറഞ്ഞു, ദൈവം പറഞ്ഞ പോലെ ഞാൻ തന്നെയാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. അപ്പോ ആ ദൈവം തന്നെ, ആ ദൈവത്തെ നേടേണ്ടത് ഇതാ നമ്മളെ തന്നെ ഒരുക്കി കൊടുക്കണം. കാരണം ദൈവം പറയാണ്, ഞാൻ നിന്റെ ഉള്ളിൽ നിവാസമാകേണ്ടതിനാണ് ഈ പണി നിന്റെ അകത്ത് നടത്തുന്നത്. അപ്പോ ആ ഒരു കീ വാക്യം വായിച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് വരാം. ഓ ലോർഡ്, ഐ ലവ് യു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20 മുതൽ, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കാൻ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവ് വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനെ ഒന്നിച്ചു പണിതു വരുന്നു. ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. മകളെ, സഹോദരങ്ങളെ, ഇത് നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളത്, ആത്മാവ് ഒന്നിച്ചു പണിതു വരുന്നു, എത്ര പ്രാവശ്യം കേട്ടിട്ടുള്ളത്, പക്ഷെ ചോദ്യം ചോദിക്കട്ടെ, ഈ പണി എന്റെ സഹോദര എന്റെ സഹോദരി നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. നമ്മുടെ ഉള്ളിൽ ഈ പണി നടക്കുന്നുണ്ടോ? ആത്മാവ് ഒന്നിച്ച് പണിതു വരികയാണ്. ദൈവത്തിന്റെ ആത്മാവാണ് ഈ പണി നടത്തുന്നത്. ഇതാ പണിതു വരികയാണ്. അപ്പൊ ഈ പണി നമ്മുടെ ഉള്ളിൽ നടക്കാതിരിക്കാൻ തക്കവണ്ണം പല വിഷയങ്ങൾ നമ്മുടെ പുറത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോ സ്വർഗത്തിലെ ദൈവം ഇതാ തന്റെ പദ്ധതി ഉൽപ്പത്തിയിൽ തുടങ്ങി. പക്ഷെ മൂന്നാം അധ്യായം, ഒന്നാം അധ്യായം, രണ്ടാം അധ്യായം മനോഹരമായി പോയി. മൂന്നാം അധ്യായം ആയപ്പോ ശത്രു വന്ന് പണി മുടക്കി. പിന്നെ പണി മുടങ്ങി കിടക്കുക. പിന്നെ കർത്താവായ യേശു ഇതാ 2000 വർഷം മുമ്പ് കാൽവരിയിൽ വന്ന് നിന്നുപോയ പണിയെ വീണ്ടും പുനരാരംഭിച്ചു. പക്ഷെ ഈ പുനരാരംഭിച്ച് നമ്മുടെ ഉള്ളിൽ ഈ പണി നടക്കുവാന്നൊക്കെ വേണം, നമ്മൾ പലരും അതിനോട് യോജിക്കുന്നില്ല. ഒന്ന്, നമുക്ക് പണി നടക്കണമെങ്കിൽ വചനം വേണം. അപ്പൊ വചനമാകുന്ന ഏതിലൂടെയാണ് ഇത് അടിസ്ഥാനമായിട്ട് വളർത്തുന്നത്? അപ്പൊ യേശുക്രിസ്തു അതിന് മൂലക്കല്ലായി. നമ്മൾ രക്ഷിക്കപ്പെട്ടു, യേശുക്രിസ്തുവിൽ മൂലക്കല്ല്, വേറെ അടിസ്ഥാനമില്ല. ഇനി ദൈവത്തിന്റെ വചനം പറയാം, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ. അതിന്റെ അർത്ഥം അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും അപ്പോഴപ്പോഴുള്ള കല്ലുകൾ ദൈവം കൊടുക്കും. അങ്ങനെ ഓരോ കല്ല്, ആ കല്ലാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന വചനം. ആ വചനം ഉപയോഗിച്ച് വേണം നമ്മുടെ അകത്ത് കൺസ്ട്രക്ഷൻ നടക്കാനായിട്ട്. പക്ഷെ ഈ വചനം പറയുമ്പോൾ വചനം കേൾക്കാൻ ആളില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാൻ ആളില്ല. ഓ, എനിക്ക് സൗകര്യം ഉള്ളപ്പോഴൊക്കെ ഞാൻ ഒരു കല്ലെടുക്കും, ഞായറാഴ്ച ഞാൻ ഒരു കല്ലെടുക്കും. ചിലര് സൗകര്യം കിട്ടിയാ വെള്ളിയാഴ്ച ഒരു കല്ലെടുക്കും. ഇങ്ങനെയൊന്നും മക്കളെ പണി നടക്കില്ല. നമുക്ക് ഇറക്കിത്തരുന്ന കല്ലുകൾ നമ്മള് നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അത് ഉപയോഗിച്ചാണ് പരിശുദ്ധാത്മാവ് പണി നടത്തുന്നത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് അവരിലൂടെ ദൈവം തരുന്ന ചിന്തകൾ നമ്മൾ എടുത്ത് ഉപയോഗിക്കണം. എങ്കിലേ ഈ പണി നമ്മുടെ അകത്ത് നടക്കുകയുള്ളൂ. ഈ പണി എത്രത്തോളം നമ്മൾ അകത്ത് നടത്തുന്നുവോ അതിന്റെ റിസൾട്ട് ആണ് നമ്മൾ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്നത്. ഇതാ 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടാ, നേരത്തെ 10ാം ക്ലാസ് ആയിരുന്നു, അമ്മമാര് പറയും, ഇതാ അപ്പമാര് പറയും, ദേ എടാ അല്ലെങ്കിൽ എടി ഈ സമയം നീ നന്നായിട്ട് പഠിക്കുക, കാരണം ഇതാണ് നിന്റെ ഭാവിയെ ടേൺ ചെയ്യിപ്പിക്കുന്ന സംഭവം. ഇത് മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സമയം നിങ്ങളത് ഈസി മട്ടിൽ എടുക്കല്ലേ. സൗകര്യം ഉണ്ടെങ്കിൽ ഞാനൊരു ദൈവവചനം കേൾക്കും, സൗകര്യം ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ കേൾക്കത്തില്ല. നോനോനോ, അങ്ങനെയൊന്നും എടുക്കല്ലേ, കാരണം ഇതാണ് നിങ്ങളുടെ ഭാവിയെ തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കുള്ളത് ഒന്നും നമ്മുടെ സ്വന്തമല്ല, ഇതൊക്കെ താൽക്കാലികമാണ്. എക്സാമിനേഷന് വേണ്ടി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നാം അല്പത്തിൽ എങ്ങനെയായിരിക്കുന്നു നോക്കിയിട്ടാണ് സ്വർഗത്തിലെ ദൈവം നമ്മൾ അധികത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പോ അധികത്തിലേക്ക് പ്രവേശിപ്പിക്കുമോ ഇല്ലയോ എന്ന് ആദ്യം തീരുമാനിക്കണം. പിന്നെ അധികത്തിൽ പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ കയറാൻ പോകുന്നത്? കർത്താവ് എന്നെ തുപ്പിക്കളയുമോ അതോ എന്നെ പ്രവേശിപ്പിക്കുമോ? ഇനി പ്രവേശിച്ചാൽ തന്നെ എന്റെ തേജസ് ഏത് ടൈപ്പായിരിക്കും? അത് നിത്യമായതാണ്. ഇന്ന് നമുക്കുള്ള ഒന്നും നിത്യമായിട്ടുള്ളതല്ല, ഇതൊക്കെ താൽക്കാലികമാണ്. ഇന്നെല്ലാം അന്യമായതാണ്, ഒന്നും സ്വന്തമായതല്ല. പക്ഷെ നാളെ നമുക്ക് കിട്ടുന്നത് സ്വന്തമായതാ, അത് നിത്യമായതാ. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ശക്തിയോടുകൂടെ ഓടുവാനായിട്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ പരിശുദ്ധാത്മാവില് നിങ്ങൾ ഉത്ബോധിപ്പിക്കുകയാണ്. നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചാട്ടെ. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഈസി ടൈപ്പിൽ എടുക്കുന്ന ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ അവരെ തയ്യെ ഒഴിവാക്കുക. അവര് നിങ്ങളുടെ നന്മയൊക്കെ ചോർത്തിക്കൊണ്ടു പോകും, കാരണം അവരോടുള്ള കൂട്ട് തന്നെ ശരീരം കൊണ്ട് ഒരുമിച്ചാണെങ്കിലും ഹൃദയം കൊണ്ട് ഒരല്പമാണ്. ഹൃദയം കൊണ്ട് നിങ്ങൾ ക്രിസ്തുവോട് കൂട്ടായിരിക്കണം, അങ്ങനെ അതേ പാറ്റേൺ അവലംബിക്കുന്നവരോട് കൂട്ടാ. ഏത് ക്രിസ്തുവോട് കൂട്ട? ഇന്ന് ലോകത്ത് കേൾക്കുന്ന ക്രിസ്തുവിനോടല്ല ഞാൻ പറയുന്നേ, ബൈബിളിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തുവിനോട് കൂട്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ വളരെ എരിവുള്ളവർ, സെലസ്, അതായത് വളരെ താല്പര്യമുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. ക്രിസ്തുവിന്റെ ദൈവത്തിൽ നിന്ന് ഇറങ്ങി, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ക്രിസ്തുവിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് പിതാവിന് ഇഷ്ടം ചെയ്യുന്ന ആ ഒരു തലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വഴി പണി മുടക്കുന്നവരെ നിങ്ങൾ ഇതാ അതുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഒഴിവായി വളരെ ജ്ഞാനത്തോടുകൂടി ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനങ്ങളൊന്നും നഷ്ടമാക്കാതെ വീണ്ടും വീണ്ടും കേട്ടിട്ട് ഇതാ നമ്മളെ തന്നെ ഒരുക്കി മുന്നോട്ടേക്ക് പോകാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അപകടമാണ്. അപ്പൊ ഇന്ന് ഈ പണിയുമായിട്ടുള്ള ബന്ധത്തില് പണി മുടങ്ങുന്ന അവസ്ഥകളെയാണ് ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പണിയുമായി മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ പണി മുടങ്ങുക. അപ്പൊ ഇന്ന് ഇപ്പോ എന്റെ അടുക്കൽ വരുന്ന ഓരോരോ ചിന്തകളും ഓരോരോ കേസുകളും റിലേറ്റഡ് ആയിട്ടുള്ളത് ഒന്ന് പണിമുടക്കുന്ന കാര്യങ്ങളാണ്. നെഹമ്യ പണി നടക്കും നടത്തും മതിൽപ്പണി നടത്തും എരുസലേം പണി നടത്തുമ്പോ ഇതാ ശത്രുക്കൾ വന്ന് പണിമുടക്കാൻ ശ്രമിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഇതാ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈ സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിൽ പണി നടത്തുമ്പോ ജീവിതത്തിലെ പല വിഷയങ്ങൾ ഇപ്പൊ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ പലതും ഒന്ന് രണ്ടെണ്ണം ഒന്ന് സൂചിപ്പിച്ചു പോകാൻ ചിന്തിക്കുകയാണ്. ഒന്ന് ഫാമിലി പ്രോബ്ലംസ്, ഫാമിലി പ്രോബ്ലം, ഇതാ ഭർത്താവും ഭാര്യയും ഒക്കെ ആയിട്ടുള്ള ഫാമിലി പ്രോബ്ലം. രണ്ട്, ഇതാ കുഞ്ഞുങ്ങളുടെ പ്രശ്നം, ഇതാ അനുസരിക്കാത്ത ഫലമില്ലാത്ത കുഞ്ഞുങ്ങൾ. മൂന്ന്, സാമ്പത്തിക പ്രശ്നം, ഇതാ അത് ചെയ്തു ഇത് ചെയ്തു അവിടെ നിന്ന് കടം മേടിച്ചു തുടങ്ങി ഇവിടെ നിന്ന് കടം മേടിച്ചു തുടങ്ങി അവസാനം ആ പ്രശ്നമാ ഈ പ്രശ്നമാ അയ്യോ എനിക്ക് ഉറക്കില്ലേ എനിക്ക് വസ്തുതയില്ലേ. അപ്പോ ഈ വിഷയങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ എന്താ സംഭവിക്കണേ പ്രിയ സഹോദരങ്ങളെ? നിങ്ങളുടെ പണി മുടങ്ങുകയാണ്, നിങ്ങളുടെ പണി മുടങ്ങുകയാണ്. ഈ ഒരു തലത്തിലേക്കൊന്നും പോകരുത്. എങ്ങനെയാ പണി മുടങ്ങുന്നവരെ? പിന്നെ നിങ്ങൾക്ക് ഈ പണിയെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് ഈ പണിയെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇതാ കർത്താവ് എന്നെ ഏൽപ്പിച്ചുള്ള ഒരു ഉപജീവനമാർഗമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കർത്താവ് സമയം തരുന്നതിനനുസരിച്ച് ഞാൻ ഓടിപ്പോകും. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തിരക്കാം, ഇതിൽ അവിടെ ഓടിച്ചെല്ലും. ഓടി ചെന്നിട്ട് ചിലപ്പോ വരാൻ പറഞ്ഞ സമയത്ത് ഇതാ അവിടുത്തെ വിഷയങ്ങൾ എന്റെ ആ ചിന്താമണ്ഡലത്തിലേക്ക് വന്നിട്ട് ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത് എന്നെ അങ്ങ് റാപ്പി റാപ്പി എന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടിലേക്ക് നമ്മൾ പോകുമ്പോ അവിടെ ഇപ്പൊ കൊച്ചി എയർപോർട്ട് ആകട്ടെ മറ്റുള്ള എയർപോർട്ട് ആകട്ടെ അവിടെ ഒരു റാപ്പിംഗ് മെഷീൻ ഉണ്ട്. അതായത് നമ്മളുടെ പെട്ടി അത് ഒരു പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ എടുക്കും, പിന്നെ അതിലേക്ക് ഒന്നും കൊള്ളത്തില്ല, അത് വളരെ പ്രൊട്ടക്റ്റീവാണ്. ഇതേപോലെ അതായത് ആ പെട്ടി അതങ്ങ് കവർ ചെയ്ത് കളയും. ഇതേപോലെ തന്നെ ഈ ലോകത്തിലെ വിഷയങ്ങൾ എന്ത് ചെയ്തറിയാമോ, നമ്മളെ ഇതുപോലെ റാപ്പ് ചെയ്യും, ചുറ്റി അങ്ങ് കെട്ടും, നമ്മളെ അങ്ങ് ചുറ്റി കെട്ടിയിട്ട് ഇതാ നമുക്ക് പിന്നെ ദൈവത്തെ കുറിച്ചോ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ചോ ചിന്തിക്കാൻ കഴിയാത്ത ലെവലിലേക്ക് നമ്മളെ അങ്ങ് മാറ്റും. അതിന് നാം അനുവദിക്കരുത്, അതിന് നാം അനുവദിക്കരുത്. ഇതാ എന്റെ ജീവിതത്തിൽ അത് വരുമ്പോ ഇതാ ഞാൻ ഉടനെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ദൈവസന്നിധിയിൽ അങ്ങ് മുട്ടുമടക്കും. ദൈവസന്നിധി മുട്ടുമടക്കി, എന്റെ ജമാന്റെ സന്നിധി മുട്ടുമടക്കി. എങ്ങനെ മുട്ടുമടക്കുന്ന അറിയാമോ, കർത്താവേ ഇതൊക്കെ ഇതാ ഒന്ന് മാറ്റി തരണേ എന്നും പറഞ്ഞല്ല മുട്ടുമടക്കണേ, ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ അവിടെ മുട്ടുമടക്കുന്നത് ഇതാ ഞാൻ അങ്ങടേതാ, ഞാൻ എന്റേതല്ല, ഈ സ്ഥാപനം അങ്ങടേതാ, എന്റേതല്ല. ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റിവാർഡ് മാത്രമാണ്. ഐ ആം ഓൺലി എ സ്റ്റിവാർഡ് അപ്പോയിന്റഡ് ബൈ യു. ഞാൻ അത്രേ ഉള്ളൂ. ഞാന് ഇതാ ഇതിന്റെ കണക്ക് ഓരോരോ കാര്യങ്ങളും അങ്ങേ അറിയിക്കും. ഇതാ എന്റെ കുടുംബം മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ പുറത്തു പോയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പോകുന്നതിന് മുമ്പ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് പോകും, എന്തൊക്കെ ചെയ്യണ കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കും. എന്നിട്ട് ഇവിടെയൊക്കെ അങ്ങ് എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു തോന്നണേ. തുടർന്ന് വന്നാലും മുട്ടുമേ നിൽക്കും ദൈവസന്നിധിയില്. എന്നിട്ട് ഒരു കൊച്ചു കുഞ്ഞ് ദൈവ അപ്പന്റെ അമ്മയുടെ അടുക്ക സംസാരിക്കുന്ന പോലെ അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും എല്ലാ ഞൊട്ടു നുറുക്കുകളും ഒക്കെ ആ സിറ്റീസ് ഞാൻ ദൈവത്തോടങ്ങ് പറയും. കാരണം ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. അപ്പൊ പിന്നെ ഇതിന്റെ ടെൻഷൻ ഞാൻ എടുക്കണ എന്തിനാ? ഇതിന്റെ ടെൻഷൻ താ മുതലാളി എടുക്കട്ടെ. ആരെ മുതലാളി? ദൈവം. അപ്പൊ ഇതിന്റെ ടെൻഷൻ ആ മുതലാളി തന്നെ എടുക്കട്ടെ. അപ്പൊ എല്ലാം അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ, പിശാച് അല്ലെങ്കിൽ ദുഷ്ടൻ ഈ ലോക സംവിധാനം കൊണ്ട് എന്റെ ഉള്ളിലെ പണി മുടക്കുന്ന, അതായത് ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ പണി മുടക്കുന്ന, ആ റാപ്പ് ചെയ്ത ആ പ്ലാസ്റ്റിക്കിനെ അഴിച്ചു മാറ്റുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ഇത് മുഴുവൻ എന്റെ മനസ്സിൽ നിന്ന് അഴിച്ചു മാറ്റി അങ്ങ് എടുക്കും. എന്നിട്ട് എന്നെ അങ്ങ് സ്വതന്ത്രമാക്കും, വീണ്ടും പണി നടത്താൻ തക്കൊണ്ട് എന്നെ സ്വതന്ത്രമാക്കും. അപ്പൊ ഇതേപോലെ ഓരോ സമയവും കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ വിഷയങ്ങൾ ഉണ്ടാകാം. കാരണം രണ്ട് പേഴ്സണാലിറ്റികളാണ്, രണ്ട് ചിന്താതലങ്ങളാണ്. അപ്പോ അവിടെ ക്ലാഷ് ഉണ്ടാകാൻ വഴിയുണ്ട്. അപ്പോ ഇത് മനസ്സിലാക്കുക. കുഞ്ഞുങ്ങൾ, ഓഫീസ് മണ്ഡലങ്ങൾ, ഇവിടെ എല്ലാം ഈ മണ്ഡലങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ, നല്ലൊരു നാവിഗേറ്ററെ പോലെ നമ്മൾ അതിലൂടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കും. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴേ വീണു പോണേ, ദൈവം നമ്മളെ കൊണ്ടുപോകുമ്പോ നമ്മൾ വീണില്ല. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തം വിവേകത്തിൽ നീ ഊന്നരുത്, പകരം നീ എന്ത് ചെയ്യണം, യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ ആശ്രയിക്കുക. പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു മെത്തേഡ് നമുക്ക് സകലത്തിലും വേണം. നമ്മൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമ്മൾ പോയി കുഴിയിൽ വീണ എവിടെ വെച്ചാന്ന് അറിയാമോ, കുഴിയിൽ വീണത് ദൈവത്തോട് ചോദിക്കാതെ നമ്മൾ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യും, അവിടെ പോയി നമ്മൾ പോയി കുഴിയിൽ വീഴും. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്, എല്ലാം ദൈവത്തോട് ചോദിക്കുക. എന്നിട്ട് മനസ്സിലാകാത്ത വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തിനോട് അറിയാമോ, എന്റെ ദൈവമേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷെ ഞാൻ ഒന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടേതല്ലാത്ത എല്ലാ വഴികളും എന്റെ മുമ്പിൽ അടയട്ടെ. നമ്മൾ വഴി തുറക്കുന്നില്ല പ്രാർത്ഥിക്കണേ, ആദ്യം തന്നെ പറഞ്ഞ അങ്ങയുടേതല്ലാത്ത എല്ലാ വഴികളും എന്റെ മുമ്പിൽ അടയട്ടെ, അങ്ങയുടേത് മാത്രം തുറന്നിരിക്കട്ടെ. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതങ്ങ് പ്രാർത്ഥിക്കും. അപ്പോ ഇതാ നിങ്ങൾ ദൈവസന്നിധിയിലെ സംഭവം പ്രാർത്ഥിച്ചു, വഴി അടയ്ക്കാൻ, വഴി തുറക്കാൻ വേണ്ടി മാത്രം ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പൊ വഴി അടയ്ക്കാൻ പ്രാർത്ഥിക്കും, അങ്ങയുടേതല്ലാത്ത എല്ലാ വഴികളും എന്റെ മുമ്പിൽ അടയട്ടെ, അങ്ങയുടേത് മാത്രം തുറന്നു നിൽക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ മകളെ, നമുക്ക് അകത്തൊരു പണി നടത്താനുണ്ട്. പുറത്ത് ഒരു പണി പുറത്തുള്ള പണികൾ നമ്മുടെ അകത്തെ പണിയെ മുടക്കരുത്. ഇത്രയും നാൾ അകത്ത് ഇങ്ങനെ ഒരു പണി ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞില്ല. ഇപ്പൊ കർത്താവ് പറഞ്ഞു തരികയാണ്, നിന്റെ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന് ഒരു ഒരു വീട് പണിയാൻ, നിന്റെ ഒരു ആലയം പണിയുന്നത് നിന്റെ ഉൾത്തളത്തിലാണ്. നീയാണ് ദൈവത്തിന്റെ ആലയം. ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പൊ ഈ പണിയിൽ നമ്മൾ സഹകരിക്കണം. നമ്മൾ അവിടെ ഇതാ ഈ നമ്മൾ പുറത്തെ പണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് നടക്കുന്ന പണി മുടങ്ങും, അകത്ത് നടക്കുന്ന പണി മുടങ്ങും. ഇതാ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഇതാ പലപ്പോഴും പല ബിൽഡിങ്ങുകൾ പണി മുടങ്ങിയെടുക്കുക. ഇതാ എന്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു ഭവനം പണിതുകൊണ്ടിരിക്കുക, ഭവനം പണിതുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം എന്തെന്നറിയാമോ, അതിന്റെ മുകളിൽ നിന്ന് താഴെ വീണു, അതിന്റെ മുകളിൽ നിന്ന് താഴെ വീണു. താഴെ വീണ് കഴിഞ്ഞപ്പോ ഇതാ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഭവനം പണി മുടങ്ങി. ശ്രദ്ധിച്ചേ, അപ്പൊ ഈ പണി നടക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ താഴെ വീഴരുത്, ആത്മീയമായി നമ്മൾ താഴെ വീഴരുത്. വീണാൽ പണി മുടങ്ങിയുള്ളൂ. അപ്പോ ഇല്ല, അത് കുടുംബജീവിതത്തിലെ വിഷയങ്ങളിലൂടെ താഴെ പോകരുത്, ഫൈനാൻസ് വിഷയങ്ങളിലൂടെ താഴെ പോകരുത്, മക്കളുടെ വിഷയങ്ങളിലൂടെ താഴെ പോകരുത്. ഇതെല്ലാം ജീവിതത്തിൽ വരാം. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ വചനപ്രകാരം ഇതിനെ നേരിടുവാനായിട്ടാണ് കാണണം, അല്ലെങ്കിൽ പണി മുന്നോട്ടേക്ക് നടക്കത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ആ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ഇതുമായുള്ള ബന്ധത്തില് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം, ഇവിടെയൊക്കെ നമ്മൾ ജയം പ്രാപിക്കണമെങ്കിൽ Proverbs 3 അവിടെ അതിന്റെ 5-ാം വാക്യം മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, ആ 5-ാം വാക്യം മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. ശ്രദ്ധിച്ചേ, എന്നിട്ട് പറയാണ് സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒരു അണ്ടർലൈൻ ചെയ്യണം ഈ സംഭവം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഭാഗം നമ്മൾ അണ്ടർലൈൻ ചെയ്യാതെ പോയാൽ നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയാൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എല്ലാം എടുത്തു ചാടി ചെയ്യുന്നു, അവസാനം അത് ഫ്രൂട്ട്ലെസ് ആയിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ ചെയ്യരുത്. കർത്താവായ നമ്മൾ സ്വന്തം വിവേകത്തിൽ, അതായത് ഊന്നരുത്. കാരണം എന്തുവാണ് സംഭവം, നമ്മളുടെ ഹൃദയം, നമ്മളുടെ ഫങ്ഷണാലിറ്റി നഷ്ടപ്പെട്ടു പോയി. നമ്മളുടെ ഫങ്ഷണാലിറ്റി, നമ്മൾ ഭയങ്കരമായ ഫങ്ഷൻ ചെയ്യുന്ന ലെവലിലാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയത്, പക്ഷെ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദാ നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. അതിന്റെ 7-ാം വാക്യം, ഇതാ അതിന്റെ 6-ാം വാക്യം, നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക, ദൈവം നിന്റെ പാതകളെ നേരെയാക്കും. അപ്പോ ഇത് ഒന്ന് ശ്രദ്ധിച്ച പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പോയില്ല എങ്കിൽ നമ്മളുടെ പണി മുടങ്ങും. അതായത് നമ്മൾ നമുക്ക് ജ്ഞാനിയായി തോന്നരുത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. എന്താ വിഷയം, സ്വന്തം വിവേകത്തിൽ ഊന്നുക എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ അവൻ ഭോഷനാണെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത് Jeremiah 4:22. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ് അല്ലെ, ദൈവം പറയാണ് എന്റെ ജനം ഭോഷന്മാർ, അത് അവരുടെ വിവേകം ഭോഷത്വമാണെന്ന്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭോഷത്വമാണ്. എന്റെ ജനം പോഷന്മാരാണ്. അവർക്ക് ഇതാ അപ്പനെ അറിഞ്ഞുകൂടാ. അവർ ബുദ്ധികെട്ട മക്കളാണ്. അപ്പൊ ബുദ്ധികെട്ട മക്കളും പോഷന്മാരും അവരുടെ സ്വന്തം വേഗത്തിൽ ഉന്നാൻ പോയി അങ്ങനെ ഇരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ഇവിടുത്തെ ഡെയിലി ബ്രെഡിന്റെ ഒരു ചുരുക്കം നിങ്ങളോട് പറഞ്ഞിട്ട് ഇതിൽ ചിലത് തുട ചിന്തിക്കുകയാണ്. അതായത് ഇവിടെ ഞങ്ങൾ കുടുംബത്തിലൊരു പ്രബോധന അറിയിച്ചു ഓൾറെഡി, കാരണം നന്നൊരു ചിന്തയാ. ഇത് നിങ്ങൾക്ക് ഇന്ന് പുതിയതായിട്ടാ നിങ്ങൾക്ക് തോന്നും. അതിന്റെ ആഴങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, സർഫസം തൊട്ട് പോവുകയാണ്. അപ്പോ അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാന്ന് അറിയാമോ? എന്റെ ടെക്നിക്കൽ സൈഡ് നിങ്ങളോട് പറയട്ടെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഇമ്പോർട്ട് ചെയ്യാനാ. ഇമ്പോർട്ട് എന്ത്? ഇമ്പോർട്ട് ചെയ്യാൻ ദൈവത്തിന്റെ ചിന്തകൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ചിന്തകൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇതാണ് ദൈവരാജ്യം ഭൂമിയിൽ. ഇതുമാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ പിതാവ് എവിടെയാ? സ്വർഗത്തിൽ. അങ്ങയുടെ രാജ്യം വരണം എവിടെ? ഭൂമിയിൽ. അതെങ്ങനെയാണ്? അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും നിറവേറണം. അപ്പൊ ആരിലൂടെ? എന്നിലൂടെ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അങ്ങന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണം. അപ്പോ ശ്രദ്ധിച്ചേ, നമ്മുടെ ഫംഗ്ഷൻ മനസ്സിലാക്ക്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നവരാണ്. എവിടെന്ന്? ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇമ്പോർട്ട് ചെയ്യുന്നവരാണ്. ഒരു കുപ്പി എടുത്തട്ടെ, കാലിക്കുപ്പി അവിടെ അധികം വെള്ളമില്ലാത്തൊരു കുപ്പി ഇട്ടാ. ശ്രദ്ധിച്ചേ, ഈ കുപ്പി ഭൂമി. ഓക്കേ, സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണ്ടേ? ദൈവത്തിന്റെ വചനം പറയാം, ദൈവം സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങത്തില്ല. ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. നിറഞ്ഞു നിൽക്കുന്ന ദൈവം അല്ലെ? അപ്പോ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇത്രേ വലിയ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ നമുക്ക് അത്രേ വലിയ റിസപ്റ്റർ വേണം. റിസപ്റ്റർ അല്ലേ? ഇനി ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു കടുകുമണിക്ക് പോലും തുല്യമല്ല. കടുകുമണിക്ക് പോലും തുല്യമല്ല. ദൈവം സ്വർഗോ സ്വർഗാദി സ്വർഗം നിറഞ്ഞു നിൽക്കുക. ആ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ട് വേണം എവിടെ ഇറക്കാൻ? ഈ കടുകുമണിക്ക് പോലും തുല്യമില്ലാത്ത ഭൂമിയിൽ ഇറക്കാൻ. അത് നമുക്ക് ഒരു ചെറിയൊരു പാട്ടോ ഓരോരുത്തർക്ക് തന്നിട്ടുള്ളൂ. ഇത് ശ്രദ്ധിച്ചോട്ടോ. അപ്പോ നമ്മുടെ റിസപ്റ്റർ എങ്ങനെയായിരിക്കും? ശ്രദ്ധിച്ചു, നമ്മുടെ റിസപ്റ്റർ വെച്ചാൽ ഈ ദൈവത്തിന് സ്വീകരിക്കുന്ന റിസപ്റ്റർ എങ്ങനെയായിരിക്കും? ദൈവത്തിന് സ്വീകരിക്കണ്ടേ? നിങ്ങള് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങള് നമ്മള് ഈ റേഷൻ കടയിലൊക്കെ പോയിട്ട് മണ്ണെണ്ണ മേടിച്ചോണ്ട് വരും, അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ മേടിച്ചോണ്ട് വരും. 20 ലിറ്ററിന്റെ ക്യാനില്, 20 ലിറ്ററിന്റെ ക്യാനില് കണ്ടിട്ടുണ്ടോ? ഇനി ഈ 20 ലിറ്ററിന്റെ ക്യാനില് മേടിച്ചോണ്ട് വന്നിട്ട് ഇത് അങ്ങനെ തന്നെ വണ്ടിയിലേക്ക് ചൊരിയാൻ പോയി എന്ന് സംഭവിക്കും? ഈ 20 ലിറ്ററിന്റെ ഇവിടുന്ന് പിടിച്ചോടാ എന്ന് പറഞ്ഞു പോക്കി പിടിച്ച ഇങ്ങനെ അങ്ങ് ഒഴിക്കാൻ പോയാൽ എന്നാ പറ്റും? അതെല്ലാം ചതറി ചതറി വെള്ളത്തേക്കും പോകും. ശരിയാണോ? കാരണം അതിന്റെ റിസപ്റ്റർ വലുതായിരിക്കണം. റിസപ്റ്റർ വലുതായിരിക്കണം. അത് 20 ലിറ്ററിന്റെ ക്യാനാ. പക്ഷേ ദൈവത്തിൽ നിന്ന് നാം സ്വീകരിക്കുമ്പോ ആ റിസപ്റ്റർ ചെറുതൊന്നും ആയിരിക്കരുത്. വമ്പൻ റിസപ്റ്ററാണ് ദൈവം ഉണ്ടാക്കിയത്. വമ്പൻ റിസപ്റ്റർ, വമ്പൻ റിസപ്റ്ററാണ്. നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു സങ്കല്പിച്ച ഒരു വലിയ ഒരു ഫണല് കണ്ടിട്ടില്ലേ? ഫണല് ഇതാ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതാ ഒരു തൽക്കാലം പറഞ്ഞിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട ഫണല്, ഇത് മനസ്സിലായാൽ നമ്മുടെ നമ്മുടെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ നമ്മുടെ സോളിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാം. നമ്മൾ എന്നാ ചെയ്യും? ആ പെട്രോള് കൊണ്ടുവന്നിട്ട് ഇതാ ഒരു ചെറിയ എഡ്ജ് ഉണ്ട്, ചെറിയൊരു കണ്ണു പോലത്തെ വരണം. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളും. ഏത്? ആ പെട്രോൾ ടാങ്കിന്റെ ഉള്ളിലേക്ക് തള്ളും. എന്നിട്ട് ഇതാ ഒരാളോട് ഇവിടുന്ന് പിടിക്കാൻ പറയും. പിടിച്ചിട്ട് നമ്മള് ഇതാ ആ വലിയ ക്യാൻ ഇതിലേക്ക് എത്താം. പക്ഷെ അത് ഇതുപോലെ ഇതിനെക്കാളും വലിയ വാവട്ടമുള്ളത് വേണം, അല്ലെങ്കിൽ തെറിച്ചു പോകും. അപ്പോ എന്നിട്ട് വളരെ സൂക്ഷിച്ചൊഴിക്കും. അപ്പോ വലിയ വാവട്ടത്തിലെ ഒരു ഭാഗം, അതാണ് റിസപ്റ്റർ. റിസപ്റ്റർ സ്വീകരിക്കുന്ന സ്ഥലം, ആ സ്വീകരിക്കുന്നവൻ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന സ്ഥലം, ഇതാ അവിടെ റിസീവിങ് സ്റ്റേഷൻ വലുതായിരിക്കും. നമ്മുടെ ഡിഷാമിന പോലെ മനസ്സിലാവുന്നുണ്ടോ, വലിയതായിട്ടായിരിക്കും. ഇനി അതങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാല് ഇനി നോക്കിയേ എങ്ങോട്ടേക്കാ പോകണ്ടേ, ഇതാ ഭൂമി എന്ന് പറയുന്ന ആ കൊച്ചു സ്ഥലത്തേക്കാ പോകണ്ടേ. അപ്പൊ അതിലേക്ക് പോകാൻ, ഇത്രയും വലിയ സ്ഥലത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പോകുമ്പോൾ, അപ്പൊ ഇതിനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങൊഴിക്കും. മനസ്സിലായോ? ഇതേപോലെയാണ് നമ്മുടെ ഹൃദയം, ഇതേപോലെയാണ് നമ്മുടെ ഹൃദയം. ഇതിന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം ഭയങ്കര സൈസാണ്, ഭയങ്കര സൈസ്. കാരണം ഇത് ആരിൽ നിന്നാണ് സ്വീകരിക്കേണ്ടേ? ദൈവത്തിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്. ഭയങ്കര സൈസാ, അത്രയും വലിയ ഏരിയയാണിത്. പക്ഷേ ഡെലിവറി ചെയ്യേണ്ടതോ ഒരു കൊച്ചു ഭൂമിയിലേക്ക് ഡെലിവറി ചെയ്യണ്ടേ? അപ്പൊ അവിടെ ചെറുതായിട്ട് വന്ന് കൊടുക്കുകയാണ്. ഇത് ശ്രദ്ധിച്ചേ, ഇവിടെ എന്ത് പറ്റിയെന്നറിയാമോ? നമ്മളെ സംബന്ധിച്ച് ആദമൊക്കെ ആദത്തിന്റെ സമയത്ത് ഇതാ ദൈവം മനുഷ്യനോട് ഇടപെട്ടത് മുഴുവൻ ഈ ഹൃദയത്തിന്റെ ഏരിയയിലൂടെ, ഹൃദയത്തിന്റെ ഏരിയയിലൂടെ ദൈവം മനുഷ്യന് ഇതാ തന്റെ ചിന്തകൾ കൊടുക്കുന്നു. ആ ഹൃദയത്തിന്റെ ഏരിയയിൽ, ഹൃദയത്തിന്റെ ഏരിയയിൽ ചിന്തകൾ കൊടുക്കുന്നു. മനുഷ്യൻ ഇതാ ഭൂമിയുടെ ഏരിയയിൽ അത് നടപ്പിലാക്കുന്നു. ആദത്തിന് ആ പേരുകൾ, മൃഗത്തിന്റെ പേരുകളൊക്കെ അകത്ത് കൊടുത്തു. ഇതാ തുടർന്ന് ഈ ഭൂമിയിൽ മനുഷ്യൻ ഇതാ തനിക്ക് കൊടുത്തിട്ടുള്ള വായ, കണ്ണ്, കയ്യ് ഇതിൻ്റെ കൂടെ എല്ലാം ആ മൃഗത്തിന് പേരെടുത്തു. അപ്പൊ ദൈവത്തിന്റെ ചിന്തകൾ സ്വർഗത്തിലുള്ളത് ഭൂമിയിലേക്ക് എത്തുകയാണ്. പക്ഷെ പാപം ചെയ്തു കഴിയുമ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കുക, ഈ ഒരു സെക്ഷൻ, ഈ വമ്പൻ റിസപ്റ്റർ മുഴുവൻ ഡെഡായി, ഫങ്ഷൻ ഇല്ലാതെയായി. വമ്പൻ റിസപ്റ്റർ മുഴുവൻ ഫങ്ഷൻ ഇല്ലാതെയായി. മനുഷ്യന്റെ ഹൃദയം ഇരുണ്ടുപോയി, മനുഷ്യന്റെ ഹൃദയം കല്ലായി. മനസ്സിലാക്കുക, കല്ലായി പോയി. ഇതുകൊണ്ടാ പറയുന്നത് നീ നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, കല്ലായി പോയി. ഈ ഭാഗം അടഞ്ഞു, കല്ലായി. ഇനി ശ്രദ്ധിക്കുക, മനുഷ്യൻ ഈ തന്റെ ഹൃദയത്തിൽ ദൈവത്തിലേക്ക് നോക്കിയിരിക്കേണ്ട മനുഷ്യൻ, ദൈവത്തിലേക്ക് നോക്കിയിരിക്കേണ്ട മനുഷ്യൻ ആ ഭാഗത്ത് ദൈവത്തിന്റെ ആത്മാവിന് വിട്ടുമാറി അവിടെ അവിടെ കല്ലായി. ഇനി നേരെ അവൻ നോക്കിയേ ഈ ഭാഗം, അവന്റെ ഹൃദയമാണ് ഈ കാണിക്കുന്നത്, അവന്റെ ഹൃദയത്തിന്റെ ചെറിയ ഭാഗം, മുൻഭാഗം, അതുമാത്രം ഇതാ തുറന്നു. എങ്ങോട്ടേക്ക് തുറന്നറിയാമോ? ഇവിടത്തെ കണ്ണടഞ്ഞപ്പോ, ഇവിടത്തെ ചെവി അടഞ്ഞപ്പോ, ദൈവത്തെ നോക്കുന്ന കണ്ണ്, ദൈവത്തെ നോക്കുന്ന ചെവി അടഞ്ഞപ്പോ അവന് തുറന്നു വന്നത് ലോകത്തെ നോക്കുന്ന അവന്റെ കണ്ണ് തുറന്നു. ലോകത്തെ നോക്കുന്ന അവന്റെ കണ്ണ് തുറന്നു. അത് ലോകത്തെ നോക്കുന്ന ഏത് കണ്ണുകൊണ്ട്? അതെ കൊച്ചു കൊച്ചു ഏരിയ, ഇത്രേ ഉള്ളൂ. ഇതങ്ങ തുറന്നു. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെയാണ് ഇനി തുടർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ. അത് ഞാനിപ്പോ പറയുന്നില്ല, അതിലേക്കല്ല നമ്മളിപ്പോ പോകുന്നത്. അപ്പോ ഈ ഭാഗം ഇത്രേ ഉള്ളു. ഇനി ഇതാണ് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണെന്ന് പറയും. ഈ ഭാഗത്തെയാണ് മനസ്സെന്ന് പറയുന്നത്, മനസ്സ്, മൈൻഡ്. ഈ ഭാഗമാണ്, അങ്ങനെ ഈ ഒരു ഭാഗം മനസ്സെന്നും ഈ ഒരു ഭാഗം ഹൃദയമെന്നും നിങ്ങൾ പറയും. ലോകം ഇതിനെ മനസ്സെന്നും ഇതിനെ അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നും പറയും. എന്നാൽ ബൈബിള് ഇതിനെ ഹൃദയമെന്നും ഇതിനെ അതിന്റെ കണ്ണായ മനസ്സ് എന്നും പറയും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സർവ ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ ജീവിതത്തിൽ എന്തു വരുന്നതും, സദൃശമൊക്കെ 4:23, നിന്റെ ജീവിതത്തിൽ എന്തു വരുന്നതും ഈ ഹൃദയത്തിന്റെ ഉള്ളിലാണ്, ഇതിന്റെ ഉള്ളിലാണ്. ഇവിടെ ദൈവത്തിൽ നിന്ന് കയറുന്ന ഭാഗം പടഞ്ഞിരിക്കുക. ഇനി ദൈവം തുറന്നു തന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ഈ ഹൃദയത്തിൽ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പൗലോസ് പ്രസംഗിക്കേണ്ടത് എന്തെന്ന് മനസ്സിലാക്കാൻ ദൈവം ലുദിയയുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തു. ദൈവം കൊടുക്കാൻ തുറക്കാൻ നീ തുറക്കത്തില്ല. ഇനി നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് എന്നറിയാമോ, ഇവിടെ നിന്നുള്ള വലിയ ഇമ്പോർട്ടൻ്റ് അല്ല നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ്, ദൈവത്തിൽ നിന്നുള്ളതല്ല. പകരം നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം ഈ കൊച്ചു ഹോളിൽ കൂടെ. തലനിരിഞ്ഞ പരിപാടിയായി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്, കൊച്ചു ഹോളിൽ കൂടെ. ഇതിൽ കൂടി കേൾക്കും, എവിടെ നിന്ന് കേൾക്കും? ഭൂമിയിൽ നിന്ന് കേൾക്കും, സ്കൂൾ ക്ലാസ് റൂമിൽ നിന്ന് കേൾക്കും, അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കും, ബൈബിളിൽ നിന്ന് കേൾക്കും. കാരണം എല്ലായിടത്തും നമ്മൾ കേൾക്കും. ഭക്തന്മാരുടെ കാര്യം പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് കേൾക്കുക, ഇതാ എല്ലായിടത്തും കേൾക്കും. ഇപ്പോഴും നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഇതിലൂടെയാ, ഇതിലൂടെ കേൾക്കണേ. നിങ്ങളുടെ കണ്ണിലൂടെ ചെവിയിലൂടെ കേട്ട് മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പക്ഷെ മനസ്സിന് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല, അത് കേട്ട കാര്യം ഉടനെ മറന്നുപോകും. ഒരു കാര്യം ഒരു സമയത്ത് എടുക്കാൻ പറ്റും, കാരണം കൊച്ചു ഹോളല്ലേ, കണ്ടോ, കൊച്ചു ഹോളാ, അധികമൊന്നും പറ്റില്ല അതിന്, അതിന് പെട്ടെന്ന് മറന്നുപോകും. അപ്പോ ഇതെന്ത് ചെയ്യും നമ്മള്? ഇന്ന് ഇതിലൂടെ കേട്ടിട്ട്, ഈ ചെവിയിലൂടെയൊക്കെ കേട്ടിട്ട് നമ്മൾ ഇതിലേക്ക് നടക്കാൻ നോക്കുക, ഹൃദയത്തിലേക്ക് നടക്കാൻ നോക്കുക. കാരണം ഇവിടുത്തെ വാതിൽ അടഞ്ഞുപോയി, പ്രധാന മെയിൻ വാതിൽ അടഞ്ഞുപോയി. നമ്മൾ ലോകത്തെന്ന് കേട്ടിട്ട് ഇവിടെ നടക്കാൻ ശ്രമിക്കുക, അങ്ങനെ ഇത് നടക്കാൻ ശ്രമിക്കണമെങ്കിൽ കുറച്ച് പാടാ. കാരണം ഇത് കേൾക്കണം, വീണ്ടും അതിനെ റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് കേൾക്കണം, അതിനെ ധ്യാനിക്കണം. അങ്ങനെയൊക്കെ കേട്ട് 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 വേണേ താഴേക്ക് ഇറക്കാൻ, ഹൃദയത്തിലേക്ക് ഇറക്കാൻ. എന്നാൽ നമ്മുടെ യഥാർത്ഥ ഫംഗ്ഷനിലാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, എന്തോരം എളുപ്പമാണെന്നറിയാമോ? ഡയറക്റ്റ് ദൈവം എന്റെ ഉള്ളിലേക്ക് തന്നെ ഡയറക്റ്റ് ഹൃദയത്തിന്റെ അകത്തേക്ക് ഞാൻ അടിച്ചു കയറ്റുകയാ. ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ് അടിച്ചു കയറ്റുകയാ. നമുക്ക് ഇതിലേക്ക് തിരിച്ചു പോകണ്ടേ? നമുക്ക് ഇതിലേക്ക് തിരിച്ചു പോകണ്ടേ? അങ്ങനെയെങ്കിൽ അത് ഈ ഹൃദയം കൊണ്ട് പറ്റില്ല, പുതിയ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് മാറണം. ഇതുകൊണ്ടാണ് കർത്താവ് ഇന്നത്തെ സന്ദേശത്തിലൊക്കെ പറഞ്ഞൊരു കാര്യം അവസാനം നിർത്തിയത് കേട്ടല്ലേ, നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം ഞാൻ എടുത്ത് മാറ്റിയിട്ട് മാംസളമായ ഒരെണ്ണം തരും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങൾ നടക്കും. അപ്പൊ എന്റെ ചട്ടങ്ങൾ അറിയണമെങ്കിൽ എന്ത് വേണം? മാംസളമായ ഹൃദയം വേണം. എങ്കിലേ എനിക്ക് ഇതാ ഡിവൈൻ ഇമ്പാർട്ടേഷൻ ഓഫ് നോളജ് നിങ്ങൾക്ക് തരാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തോ, ആ പുസ്തകത്തിലുണ്ട്, ഈ പുസ്തകത്തിലുണ്ട്, ഇതാ അവിടെ നിന്ന് എടുക്കുക, ഇതിലൂടെ കണ്ണിലൂടെ കാണുക, ചെവിയിലൂടെ കേൾക്കുക, എന്നിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കേൾക്കുക, ധ്യാനിക്കുക. ഇതാണ് ലോകം പറയുന്നത്. Through repetition, we can write our subconscious minds. കേട്ടിട്ടുണ്ടോ? ശരിയൊക്കെ ഒന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും. നമ്മൾ ആവർത്തനത്തിലൂടെ, ബൈബിളിൽ പറഞ്ഞാൽ പറഞ്ഞ ധ്യാനത്തിലൂടെ, റിപ്പിറ്റേഷൻ, നമ്മൾ നമ്മുടെ ഹൃദയത്തെ എഴുതുക. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ലെവലിൽ, അത് പഴയ നിയമത്തിലെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കത് ചെയ്യാം. പക്ഷെ കർത്താവ് വചനം പറയുകയാണ്, ഇതാ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ആ പുതിയൊരു ഹൃദയം തന്നാൽ അതിലൂടെ നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. വളരെ എളുപ്പമാണ്. ദൈവത്തിന്റെ ചിന്തകൾ നമ്മുടെ അകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ആ വമ്പൻ റിസപ്റ്റർ ഓപ്പൺ ആകും. വമ്പൻ റിസപ്റ്റർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അപ്പൊ അകത്തേക്ക് വരും. ഇതുകൊണ്ടാണ് പറയുന്നത്, നീ പുസ്തകം വായിക്കുക, ഈ ഭൂമിയിലുള്ള പുസ്തകം വായിക്കുക, അത് വായിക്കുക, ഇത് വായിക്കുന്നല്ല. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തോ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ മറുഭാഗത്തെ റിസപ്റ്റർ ഓപ്പൺ ആവുകയാണ്. ഹല്ലേലൂയ. അപ്പോ ഇനി ഇതിന്റെ ഡീപ്പിലേക്ക് ഇനിയിപ്പോ പോകുന്നില്ല, ഇനിയിപ്പോ ഡീപ്പിലേക്ക് പോകാതെ ഇത് നിങ്ങൾക്കൊരു ദാഹമായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോ ഇതിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അപ്പോ അതുവരെ എന്ത് ചെയ്യണം? നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഉന്നരുത്. ശ്രദ്ധിച്ചേ, ഈ പുതിയതിലേക്ക് വരുമ്പോ സിസ്റ്റം മാറി, അത് പുതിയ വീഞ്ഞാണ്. നമ്മൾ ഇതെല്ലാം കൊണ്ട് പഴയ തുരുത്തി കൊണ്ട് വെച്ച് 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 ഒന്നുമില്ല, നഷ്ടമായി. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സഹോദരൻ നിങ്ങളോട് ഞാൻ പറയട്ടെ, പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിന് വില കൊടുക്കാത്തതാ, ദൈവത്തിന് വില കൊടുക്കാത്തതാ. ദൈവം പറയുന്നൊരു കാര്യം ഇതാ, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. നമ്മൾ ദൈവത്തെ മാനിക്കാൻ പഠിക്കണം. അപ്പനെ അപ്പൻ എന്നുള്ള ഹോണർ കൊടുക്കാൻ പഠിക്കും. അല്ലാതെ ദൈവത്തിന്റെ വചനത്തിനും വാക്കുകൾക്കും നമ്മൾ വില കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് വില കൊടുക്കുന്നില്ല, ദൈവത്തിന് വില കൊടുക്കുന്നില്ല. നിങ്ങൾ എന്റെ വീട്ടില് അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടും എന്നെ അറിയാവുന്ന, പേഴ്സണലായിട്ട് അറിയാവുന്ന വ്യക്തികളോട് ചോദിച്ചാൽ അറിയാം, ബൈബിൾ ദൈവത്തിന്റെ വചനം, അതിന്റെ മുകളിൽ ഒരു കർച്ചീഫ് പോലും വെക്കാൻ എന്നെ അനുസരിക്കുന്ന ഒരാളെ ഞാൻ അനുവദിക്കാറ്. നമ്മുടെ മൊബൈലും നമ്മുടെ കണ്ണാടിയും അതും സകല സാധനങ്ങളും അതിൻ്റെ ഉള്ള എന്നെ കൊള്ള വെക്കണേ, എന്നെ കൊള്ള വെക്കണേ. കാരണം നമുക്ക് അതിന്റെ പ്രാധാന്യം അറിയത്തില്ല. ദൈവം തന്റെ നാമത്തിന് മുകളിൽ വെച്ചിരിക്കുന്ന വചനമാ. ദൈവത്തിന്റെ നാമത്തിന്റെ മുകളിൽ വേറെ ഒന്നുമില്ല. പക്ഷെ ദൈവം ഉണ്ട്. എന്താണ്? ദൈവം തന്നെ വെച്ച ദൈവത്തിന്റെ വചനം. 133-ാം സങ്കീർത്തനം എന്ന് പറയുന്നുണ്ട്, തന്റെ നാമത്തിന് മുകളിലൊക്കെയും ദൈവം തന്റെ വാക്തത്തെ വചനത്തെ മഹിമപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇത് ചെയ്യ ഒരപ്പനെ മോൻ അപ്പനെ ഹോണർ ചെയ്യുന്നത് കാണുമ്പോ ആ അപ്പനും മോനിൽ അല്ലെങ്കിൽ ആ മോളിൽ എത്ര സന്തോഷമായിരിക്കും. കർത്താവ് ഏലിയോട് പറയുന്നൊരു കാര്യമാണ്, ഏലി പുരോഹിതനോട് പറയുന്നൊരു കാര്യമാണിത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, നീ നല്ലൊരു പുരോഹിതനാ, പക്ഷെ എന്നേക്കാൾ ഉപരി നീ നിന്റെ മക്കളെ ഹോഫ്നിയും ഫിനഹാസും അവരെ മാനിക്കാൻ എന്താ കാര്യം? അവര് തിന്മ ചെയ്യുന്നു, അവര് തിന്മ ചെയ്തിട്ട് നീ അപ്പനാന്നും പറഞ്ഞ് നടക്കുക, നീ അപ്പനാന്നും പറഞ്ഞ് നടക്കുക, അവര് തിന്മ ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ഇതാ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവര് തിന്മ ചെയ്യുമ്പോ നീ അയ്യോ അവരെ തിന്മ ചെയ്യുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അടങ്ങിയിരിക്കുകയല്ല. മക്കളെ അത് ചെയ്യരുത്, അത് തെറ്റല്ലേ എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കുകയല്ല, നീ അവരെ കൊണ്ട് അനുസരിപ്പിക്കണം, നീ അവരെ അനുസരിപ്പിക്കണം. ഇത് പല മാതാപിതാക്കന്മാർക്കും പേടിയാ മക്കളോട് സംസാരിക്കാൻ. കാരണം മക്കള് ഇപ്പോ അവളാണെങ്കിൽ അപ്പനേക്കാൾ വലുതായി, എന്തെങ്കിലും പറഞ്ഞ അപ്പന്റെ നേരെ കൈ ഒന്നു, അവന് പേടിയാ. എന്തിനു പേടിച്ചിരിക്കണം? പ്രിയ സഹോദരങ്ങളെ, ദൈവമാണ് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചത് എങ്കിൽ നിങ്ങൾ അവരുടെ വ്യക്തവും ക്ലിയറുമായിട്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയണം. അവരനുസരിച്ചില്ലയോ, നേരെ മുട്ടുമടക്കുക, നേരെ മുട്ടുമടക്കുക, ദൈവസ്ഥാനത്തിലേക്ക് കൈ ഉയർത്തുക, പറയുക അങ്ങനെ ഏൽപ്പിച്ച ഈ മകൻ, അങ്ങനെ ഏൽപ്പിച്ച ഈ മകൾ, അങ്ങനെ ഏൽപ്പിച്ച ഈ ഭാര്യ, ഇതാ അങ്ങനെ ഏൽപ്പിച്ചത്, ഞാനാണ് അവരെ അങ്ങടെ ആ വചനത്തെ വളർത്തേണ്ടത്, അവരനുസരിക്കുന്നില്ല, ഇതാ ഞാൻ അവരെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ തുടർന്ന് കാണും ദൈവം അവരെ അവര് കൊണ്ടിരുന്ന രംഗം, ദൈവം അവരെ കൊണ്ടിരുന്ന രംഗം കാണും. ഇപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഏലിയോട് പറയുന്നൊരു കാര്യം, ഏലി മക്കളുടെ ജീവിതത്തിൽ ശമുവേൽ പ്രവാചകന്റെ പുസ്തകം 1 ശമുവേൽ 2-ാം അധ്യായം 3-ാം അധ്യായം വായിക്കും, നിങ്ങൾക്ക് കാണാം അതില്. ഇതാ അവിടെ ഏലിയെ ദൈവം ശിക്ഷിക്കുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഹൃദയം വിഷമിപ്പിക്കും, നിന്റെ ഹൃദയത്തെ ഞാൻ വിഷമിപ്പിക്കും, കാരണം നീ എന്നേക്കാൾ അധികം നിന്റെ മക്കളെയാണ് നീ മാനിക്കുന്നത്. മക്കൾ പറയുമ്പോ അല്ലെങ്കിൽ വേറെ വീട്ടിലുള്ള ആരെങ്കിലും പറയുമ്പോ ദൈവപ്രവൃത്തി എന്നാ വേണ പിന്നെ ആകട്ടെ, വേണ്ട അങ്ങനെ ഒന്നുമില്ല, എന്റെ ദൈവം കഴിഞ്ഞട്ടെ എനിക്ക് മറ്റെന്തോ ഉള്ളു, എന്റെ ജീവൻ പോലും എന്റെ ദൈവം കഴിഞ്ഞട്ടേ ഉള്ളു, എന്റെ ദൈവത്തിന് എന്തെങ്കിലും എനിക്ക് കിട്ടുമെന്നും പറഞ്ഞ് ഞാൻ വേല ചെയ്യുകയല്ല, എന്റെ ദൈവം എന്റെ അപ്പനായതുകൊണ്ട് എന്റെ എല്ലാം എല്ലാം ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യണേ, എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ഇത് ചെയ്യണേ. ഈ ഒരു മനോഭാവം പുറത്തല്ല വേണ്ടത്, നമ്മുടെ ഹൃദയത്തിലാ വേണ്ടത്. അത് ദൈവം കാണട്ടെ, അത് ദൂതന്മാര് കാണട്ടെ, അത് പിശാച് കാണട്ടെ, ആ സ്വർഗത്തിലെ ദൈവം. ഈ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കാണിച്ചു പറയത്തില്ലേ, ദൂതന്മാരുടെ മുമ്പില് പിശാചിന്റെ മുമ്പില് യോബിനെ കുറിച്ച് പറഞ്ഞതുപോലെ പറയും, എന്റെ ദാസനായ റൈജുവിനെ കണ്ടോ, എന്റെ മോനായ ജോഷിനെ കണ്ടോ, എന്റെ ദാസനായ ജോബിയെ കണ്ടോ. ദൈവം പറയണം നമ്മളെ കുറിച്ച്, ദൈവം പറയണം നമ്മളെ കുറിച്ച്. മനുഷ്യ പലതും പറയുമായിരിക്കാം, മറ്റൊരു യേശുവിന്റെ പുറകെ പോകുന്നവര് പലതും പറയും, അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ്, അവരെന്തും പറയട്ടെ. ദൈവം മറ്റുള്ളവരുടെ, ഇന്ന് ഭൂമിയിൽ 7.5 ബില്യൺ ജനങ്ങളുണ്ട്, അവരുടെ എല്ലാവരുടെ സാക്ഷി നമ്മൾ കൂട്ടാന്ന് പറഞ്ഞിട്ട് ദൈവം പറയുകയാണ് അല്ല എന്ന് പറഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ട്, അവരെ ദൈവം പറയാണ് ഹിസ് മൈ ചൈൽഡ് ഐ നോ ഹിസ് ഹാർട്ട്, അവന്റെ ഹൃദയം എനിക്കറിയാം, അവളുടെ ഹൃദയം എനിക്കറിയാം, ദൈവം പറയാ, അതാണ് സാക്ഷി, ആ സാക്ഷിയാണ് നമുക്ക് വേണ്ടേ, ദൈവമാണ് നമ്മുടെ പ്രതിഫലം. അപ്പോ ദൈവം ഇതൊക്കെ ഇവിടുത്തെ വിഷയം വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിച്ച് നമ്മൾ വിശ്വസ്തയോടെ ചെയ്യുക, എന്തെങ്കിലും പ്രതിഫലത്തിന് വേണ്ടിയല്ല, നമ്മുടെ അപ്പനാ നമ്മളെ ഏൽപ്പിച്ചത്. ആ സ്നേഹനിധിയായ അപ്പന്റെ അടുക്കിലേക്ക് വരുമ്പോ പ്രതിഫലം എന്ന് ചോദിക്കാൻ പോലും നമുക്ക് നാണമായിരിക്കും, നാണം. കാരണം ആ അപ്പന്റെ അടുക്കൽ എന്തിനാ വേറൊരു പ്രതിഫലം? ആ അപ്പനുണ്ടോ നമുക്ക് എല്ലാം ആയില്ലേ, പക്ഷേ നമുക്ക് വേണ്ടത് അപ്പൻ എത്തിച്ചിരിക്കും. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഈ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കെ അതോടുകൂടെ, കാരണം ഈ സർവ്വലോകാരുടെ അപ്പൻ്റെതാ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം വിവേകത്തിലൂഞ്ഞി ഒരു കാര്യവും ചെയ്യല്ലേ, അവിടെയാണ് കാര്യങ്ങൾ വീണു പോകുന്നത്, അവിടെയാണ് കാര്യങ്ങൾ വീണു പോകുന്നത്. എല്ലാറ്റിനും ദൈവത്തിൽ ആശ്രയിക്കുക. കാരണം ഇതാ ദൈവം ഇവിടെ എല്ലാ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. ഈ ഫൗണ്ടേഷൻ ഇന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് അറിയത്തില്ല. നമുക്കത് അറിയാത്തത് കൊണ്ട് നമ്മൾ കയറി പ്രവർത്തിക്കുമ്പോൾ അത് തെറ്റായിട്ട് മാറും. പിന്നെ മനുഷ്യന് എന്തിനാണ് ജീവിക്കണമെന്ന് പോലും അവൻ അറിയത്തില്ല, അവനെ സൃഷ്ടിച്ചെന്തിനാന്ന് അറിയത്തില്ല. കൃപയാൽ ഈ ദൈവരാജ്യത്തിന്റെ വചനത്തിന്റെ തണലിലേക്ക് വന്നപ്പോ നിങ്ങൾക്കിത് മനസ്സിലായി. ഇതാ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയ സഹോദരൻ കുഞ്ഞുമോനെ കണ്ടപ്പോ അദ്ദേഹം പറയായിരുന്നു തങ്ങൾക്കൊരു പുതിയ എഞ്ചിനീയർ വന്നു. ആ പുതിയ എഞ്ചിനീയറുടെ തന്റെ സുവിശേഷം അറിയിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദ ലൈഫ്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തിന് ഇത് ചിന്തിച്ചിട്ടില്ല, എന്നാണ് പർപ്പസ്. ഞാൻ എഞ്ചിനീയർ ഒക്കെയാണ്, പക്ഷെ എന്റെ ജീവിതത്തിന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ ജീവിതം കൊണ്ട് എനിക്ക് എന്താ നേട്ടം, ഞാൻ എന്തിനാ ജീവിക്കണേന്ന് ഞാൻ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ വ്യക്തിയും ഇതാ ആ ദൈവവചനത്തിലേക്ക് അടുത്തു വരിക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മൾ ജീവിതത്തിൽ ഒന്നും ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മൾ ആകെപ്പാടെ കണ്ടത് ഇതാ ഈ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ്, ആ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇരിക്കുന്ന ഈ ഭാഗം, ഭൂമിയിലേക്ക് ഇരിക്കുന്ന ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ അവിടേക്ക് എങ്ങനെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം നമുക്ക് ആ പാർട്ട് ഇരുണ്ട് കിടക്കുകയാണ്, ആ പാർട്ട് കല്ലായി കിടക്കുകയാണ്. അപ്പോ ഇതൊന്ന് ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് ദൈവം ദേവാലയ നിർമ്മാണത്തിലൂടെ ചെയ്യുന്നത്. ഇതൊക്കെ റെഡിയാക്കി എടുത്ത ദൈവം അവിടെ വസിച്ച ദൈവം നമ്മുടെ വമ്പൻ ഹൃദയത്തിന്, ഹൃദയം മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റത്തോലില്ലെന്ന് വചനം പറയുന്നത്, അത്രയ്ക്കും അത്രയ്ക്കും അഗാധമാണെന്നാ പറയുന്നത്. അത്രയ്ക്ക്, കാരണം അത് റിസീവ് ചെയ്യേണ്ട നമ്മുടെ ഹൃദയം ആരിൽ നിന്നാ റിസീവ് ചെയ്യണ്ടേ? ദൈവത്തിൽ നിന്ന് അല്ലേ? പക്ഷെ നമ്മൾ ഇനി എങ്ങോട്ടാ കൊടുക്കണ്ടേ? ഇച്ചിരി കാട്ടം, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പറയും കണ്ണിക്കാരും കൊച്ചിനെ കുറിച്ച്, കുഞ്ഞ് കുഞ്ഞുങ്ങളാകുമ്പോ ഏതോ കണ്ണിമാങ്ങയുടെ അത്ര ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ പോലെ അത്രയുള്ളൊരു ഭൂമിയിലേക്കാ കൊടുക്കേണ്ടേ? അപ്പൊ ഭയങ്കരമായ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. എന്നിട്ട് ഇതാ ദൈവത്തിന്റെ സൃഷ്ടിയിലെ വളരെ ഒരു സ്പെക്ക് എന്ന് പറയാവുന്ന ആ ഭൂമിയിലേക്ക് ഡെലിവർ ചെയ്യും. അപ്പോ ഇതാണ് മനുഷ്യന്റെ പർപ്പസ്. മനുഷ്യൻ എന്ന് പറയുന്നാൽ അവനൊരു ഇമ്പോർട്ട്, യഥാർത്ഥത്തിൽ ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇമ്പോർട്ടറാണ് അവൻ, സ്വർഗത്തിൽ ഭൂമിയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് സ്വർഗവും ഭൂമിയും ഒന്നാക്കുകയാണ്. അപ്പൊ ഇത് മനുഷ്യർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോ ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം ഭൂമിയിലെ കാര്യങ്ങളൊക്കെ നാം കൈകാര്യം ചെയ്യാൻ. അപ്പൊ കൈകാര്യം ചെയ്യാം. അപ്പോ ഇതുമല്ല പറഞ്ഞത്, നമ്മളെ പണി മുടക്കുന്ന കാര്യങ്ങൾ പലതും വരും. കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ വരും, ഫൈനാൻസിലെ വിഷയങ്ങൾ വരും, മക്കൾ അനുസരിക്കാത്ത വിഷയങ്ങൾ വരും, ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളില്. അപ്പോ ഇതൊക്കെ പ്രിയരെ നമ്മളോട് പറഞ്ഞു തരുമ്പോ ആ കല്ലെടുത്ത് ഉപയോഗിക്കാൻ, ആ വചനെടുത്ത് ഉപയോഗിക്കാൻ നമ്മൾ ഈ വചനത്തിന്റെ തണലിൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ദൈവത്തിന് നമ്മളോട് പ്രവർത്തിക്കാൻ കഴിയുക? നമ്മൾ തിരക്ക് പിടിച്ച് ഈ ലോകത്തെ നേടാൻ വേണ്ടി ഓടിക്കഴിഞ്ഞാൽ എന്താ കാര്യമാണ്? ദൈവം നമ്മൾ ഇവിടെയൊക്കെ പരീക്ഷിക്കുക, ദൈവം നമ്മളോടൊക്കെ പരീക്ഷിക്കുക. ഹല്ലേലൂയ. ഈവൻ ഹോളി കമ്മ്യൂണിയനുള്ള ദിവസം, കഴിഞ്ഞ ദിവസം ഞാൻ ദൈവത്തോട് ചോദിച്ചു ഹോളി കമ്മ്യൂണിയന്റെ കാര്യം. അപ്പൊ കർത്താവ് പറഞ്ഞത് സമയമായിട്ടില്ല, വെയിറ്റ്, എനിക്ക് ചിലരെ വീണ്ടും പരീക്ഷിക്കണം. അപ്പോ അതായത് നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്താൽ, പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നമ്മുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കും. ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈവൻ വെള്ളിയാഴ്ച, അതായത് ഈവൻ ഗൾഫില് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച പോലും സഭായോഗത്തിന് വരാതെ പണിക്ക് പോകുന്നവരുണ്ട്. അവർക്ക് വളരെ നന്നായിട്ടൊക്കെ തോന്നും, പക്ഷെ അവരുടെ ജീവിതത്തിന്റെ റിസൾട്ടിലേക്ക് വരുമ്പോ അത് ഔട്ട്, കറുത്ത ഊതിക്കളയും, ഊതിക്കളയും. നാട്ടിൽ ഞായറാഴ്ച ആയിക്കോട്ടെ, എവിടെയാണോ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കർത്താവിനെ മാനിക്കുകയല്ല ചെയ്യുന്നത്, കർത്താവിന് വിലയില്ലാതാക്കി കളയുക ചെയ്തു. പിശാച് എന്ത് ചെയ്യുന്ന അറിയാമോ, അവിടെ കുറച്ച് നിങ്ങൾക്ക് കുറച്ച് നന്മകളൊക്കെ കാണിച്ചു തരും, കുറച്ച് നന്മകളൊക്കെ കാണിച്ചു തരും. കാരണം അവിടെ ഇതാ വളരെ മന്ദമാര് തന്നെ വളരെ നല്ല രീതിയിൽ അടിക്കുന്നു. ഓ, ഞങ്ങൾ അത് ചെയ്യാതിരുന്നപ്പോ ഞങ്ങള് ഇതോ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാതെ പണിക്ക് പോയപ്പോ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം കിട്ടി. അത് വേറൊന്നുമല്ല, മന്ദമാരുതൻ അടിച്ചതാ, മന്ദമാരുതൻ അടിച്ചതാ. കുറച്ചങ്ങ് പോട്ടെ, ഈശാനും മുല്ലെന്ന കൊടുങ്കാറ്റടിക്കും, ഈശാനും മുല്ലെന്ന കൊടുങ്കാറ്റടിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഇവിടെ പലരെയും ടെസ്റ്റ് ചെയ്യുക, പരീക്ഷിക്കുക. നമ്മളത് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. ഓ ലോർഡ് ഐ ലവ് യു. സങ്കീർത്തന പുസ്തകം 11-ാം അധ്യായം. അതിന്റെ 4-ാം വാക്യം ശ്രദ്ധിക്കണം. ഇറ്റ്സ് അവർ ഇന്റർവ്യൂ. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ കേട്ടു ഒരു കാര്യം, ദ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദ റീസൺ ഫോർ അവർ ക്രിയേഷൻ. And the present life is its interview. നമ്മൾ കേട്ട ഒരു സന്ദേശമാണ്. ചിലർ വിചാരിക്കും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അതെ, നമുക്ക് കർത്താവ് ഒരു വെബ്സൈറ്റ് ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് തുറന്നു നോക്കണം. അപ്പോ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ കല്ലുകളൊന്നും നിങ്ങൾക്ക് ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാ ദേവാലയം പണിയുന്നത്, എങ്ങനെയാ പണിയുന്നത്, ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോ ഇതാ നിങ്ങളൊരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ എന്തോ സംഭവിക്കുക, നിങ്ങൾ ആ ഇന്റർവ്യൂ ആ ബോർഡിന്റെ അല്ലെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തിയുടെ മുമ്പിൽ ഇരുത്തി, അവര് നിങ്ങളുടെ മുമ്പിൽ പലതും ചിലപ്പോൾ ഒരു സാധനം തരും, ഇതിനെ കുറിച്ചൊന്ന് പറ, അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന്റെ ഉത്തരം പറ. അപ്പൊ നിങ്ങൾ പറയുന്ന അവർ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കും. സ്വർഗത്തിലെ ദൈവം ഇങ്ങനെയാണ്. ഇതാ നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ ഭൂമി. ദൈവം സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ട് ദൈവം ഓരോ കാര്യങ്ങളും നമുക്ക് തന്നിട്ട് പരിശോധിക്കുകയാണ്. ഇതാ നമ്മുടെ കയ്യില് ഇതാ കുറച്ച് എമൗണ്ട് തന്നിട്ട് ഒന്ന് പരിശോധിക്കും. നമ്മുടെ കയ്യില് ഒരു ചില ടാലന്റുകൾ തന്നിട്ട് പരിശോധിക്കും. ഇതാ ആ ടാലന്റ് അവൾ അല്ലെങ്കിൽ കുഴിച്ചിടുകയാണോ അതോ ഉപയോഗിക്കുകയാണോ, ഈ വ്യക്തിക്ക് കൊടുത്ത ആ പണം അവൻ വിശ്വസ്തനാണോ വിശ്വസ്തയാണോ, ഇതൊക്കെ ചെക്ക് ചെയ്യാം. ഇതാ വായിച്ചോട്ടെ, സങ്കീർത്തനം 11:4, യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിൽ ആകുന്നു, അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. യഹോവ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ണുകൾ ദർശിക്കുന്നു, അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു പറഞ്ഞാൽ അവർക്ക് ടെസ്റ്റ് ഇടുന്നു, ടെസ്റ്റ് ടെസ്റ്റ് അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുകയാണ്. His eyelids try the children of men. അവരെ പരീക്ഷിക്കുന്നു, അവരെ ടെസ്റ്റ് അടിക്കുന്നു. കണ്ടോ? അപ്പൊ ദൈവം സ്വർഗത്തിൽ ഇന്നിപ്പോ ഭൂമിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മനുഷ്യപുത്രന്മാർക്ക് ടെസ്റ്റ് അടിക്കുക. എന്തിനാണ്? ഇവൻ അല്പത്തിൽ ഇവനും ഇവളും വിശ്വസ്തയും വിശ്വസ്തനും ആണോ എങ്കിൽ ഇനി നിത്യമായ ജീവിതത്തിൽ ഇവരെ അധികത്തിന് വിചാരകനാക്കണം, അധികത്തിന് വിചാരകനാക്കണം. ഇപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇത് മറന്നു പോകരുത്. ഇവിടെ യഥാർത്ഥത്തിൽ ടെസ്റ്റിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഇതിനേക്കാളല്ല ഉപരി, നോളജിനേക്കാൾ കവിയുന്ന ഒന്നുണ്ട്, അതാണ് അഗാപ്പേ, ദൈവസ്നേഹം. അതിലേക്ക് നമ്മള് വളർന്നു കയറണം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകത്തില്ല, അതൊരു പ്രോസസ്സിന്റെ എൻഡിൽ നമ്മൾ വരുന്ന റിസൾട്ട് ആണ്. ദൈവപുത്രന്മാർക്കാണ് അതുണ്ടാകുന്നത്, മനുഷ്യപുത്രന്മാർ അതിലേക്ക് എത്തിച്ചേർന്നു. ഈ പ്രോസസ്സിനെ കുറിച്ച് അഗാപ്പേ പ്രൊഡക്ഷൻ ഫാക്ടറി നമ്മൾ ഓൾറെഡി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കാതെ എവിടെയാണെന്ന്, നിങ്ങൾ ആ ഇപ്പൊ യൂട്യൂബിലും ഇതൊക്കെ തപ്പി നടന്നാ കിട്ടും. പക്ഷെ അതിനേക്കാൾ ഒക്കെ എളുപ്പം നമ്മുടെ വെബ്സൈറ്റിലേക്ക് www.kingdommessage.com അതിലേക്ക് പോയാ, നിങ്ങൾ അതിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അതിൽ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ആ ഈ ശ്വാസം തീർന്നതിന് മുമ്പ് ഈ പണി അതിവേഗം പൂർത്തിയാകട്ടെ, പണി അതിവേഗം പൂർത്തിയാകട്ടെ. അപ്പോ ദൈവത്തെ മാനിക്കാൻ ദൈവം നമ്മളെ മാനിക്കും. ദൈവത്തെ നമ്മൾ മാനിക്കുന്നില്ല എങ്കിൽ അവിടെ ബുദ്ധിമുട്ടാണ്. ഇതാ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവൻ ഇതാ ഒരു വ്യക്തിയുടെ ജീവിതം, അദ്ദേഹം ഇതാ എല്ലാ ആ ദൈവത്തോട് കൂടിയിരിക്കുന്ന ദിവസമൊക്കെ പണിക്ക് പോകും. പക്ഷെ അവസാനം പണിക്ക് പോയി ഒരു കടക്കാരനായി മാറി. ശ്രദ്ധിച്ചേ, വർദ്ധിക്കല്ലേ, ഇത് കടക്കാരനായിട്ട് മാറി. ഇതാ വേറെ ചില എനിക്കറിയാം, ഇതാ സ്റ്റുഡൻസ് കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളുടെ ജീവിതത്തിൽ അവർ ഇതാ ദൈവസന്നിധിയിൽ പോകാൻ ദൈവസന്നിധി ഇരിക്കുന്ന ദിവസം അവരുടെ ട്യൂഷൻ ടീച്ചർ അവരൊക്കെ ട്യൂഷൻ വയ്ക്കും. അവര് അവരുടെ അപ്പനും അമ്മയും വിവേകമുള്ളവരായതുകൊണ്ട് ദാ ആ ട്യൂഷന് മോളെ നീ പോകണ്ട, ആ കുറഞ്ഞ മാർഗം കുറഞ്ഞോട്ട്. അപ്പോ നിന്റെ അയ്യോ ടീച്ചർ അങ്ങനെ പറയും, ഇങ്ങനെ പറയും, ആ ടീച്ചറോട് എന്നെ വിളിക്കാൻ പറയാൻ കാര്യം പറയും. ദാ അങ്ങനെ ആ കുഞ്ഞുങ്ങൾ പോകത്തില്ല. ആ കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് ഇത്ര പെർസെന്റ് മാർക്കാണ് എക്സാം കഴിഞ്ഞോട് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതാ മാർക്ക് വരുമ്പോ അവന് പ്രതീക്ഷിച്ച മാർക്കല്ല, അതിനേക്കാളും വളരെ ഉയർന്ന പെർസെന്റേജ് സ്വർഗത്തിൽ കൊടുക്കുന്നത്. ചോദിച്ചേ, എന്നാൽ ഇതിന്റെ ഇടയില് അയ്യോ എന്റെ കുഞ്ഞ് പഠിക്കണം, എന്റെ കുഞ്ഞ് പഠിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കർത്താവിന് കൊടുക്കേണ്ട സമയം കൂടെ വിട്ടിട്ട് ട്യൂഷന് വിട്ടത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇത് ജനറൽ കാര്യമാ. ട്യൂഷൻ വിട്ടാ അവന് പ്രതീക്ഷിച്ചത് ഇത്രയും മാർക്ക്, കിട്ടിയപ്പോ ഇത്രയായി കുറഞ്ഞു. ശ്രദ്ധിച്ച് നിങ്ങൾ സഹോദരങ്ങളെ, ദൈവത്തെ മാനിക്കേ. ദൈവം നിങ്ങൾക്ക് വേണ്ടി സകല മേഖലയിലും പ്രൊവൈഡ് ചെയ്യും. അത് ജോലിയാകട്ടെ, അത് പഠനമാകട്ടെ, ഏത് വിഷയമാകട്ടെ, ദൈവത്തെ മാനിക്കും. ഇതാ കർത്താവ് എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും. ഓ ലോർഡ് ഐ ലവ് യു, ഫാദർ ഐ ലവ് യു. ഹല്ലേലൂയ. ഓമനിക്കും അമ്മയെക്കാളോമനിക്കും ദൈവമേ എൻ ദൈവമേ സാന്നിധ്യം സ്വാന്തനം ജീവയാത്രയിൽ ലോഡെല്ലാം ഒന്ന് ശാമുവൽ അതിന്റെ രണ്ടാം അധ്യായം 29:30 വാക്യം മനസ്സിലാക്കിപ്പോ, ജീവിതത്തിൽ മനസ്സിലാക്കിപ്പോ. ഏലി എന്ന് പറയുന്ന പുരോഹിതനോട് സംസാരിക്കുകയാണ് ദൈവം. ദൈവം തന്റെ ദാസനോട് സംസാരിക്കുക, തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെക്കാ നീ നിന്റെ സോറി നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്തത് എന്തുകൊണ്ട്? പുത്രന്മാരെയൊക്കെ സ്നേഹിക്കണം, വളർത്തിയെടുക്കണം, പക്ഷെ ദൈവത്തെക്കാൾ ബഹുമാനിക്കാനല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവര് പറഞ്ഞിട്ട് നമ്മൾ മൂവ് ചെയ്യല്ല, ദൈവം പറഞ്ഞിട്ട് നമ്മൾ അവര് മൂവ് ചെയ്യും. അവിടെ എഴുതിയിരിക്കുക, നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നു, അങ്ങനെ ഒരിക്കലും ആകയില്ല. ദൈവം ഇതാ പറഞ്ഞതിനെ ദൈവം തിരിച്ചെടുക്കുക, പറഞ്ഞതിനെ തിരിച്ചെടുക്കുക. കാരണം ദൈവത്തെ മാനിക്കാത്തതുകൊണ്ട്, ദൈവത്തെ മാനിക്കാത്തതുകൊണ്ട് ദൈവം പറയാണ് അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, ദൈവത്തെ ഹോണർ ചെയ്യുക, അപ്പനെ ഹോണർ ചെയ്യുക. ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയവരെ, ഗുരുക്കന്മാരെ, പാസ്റ്റർമാരെ, അപ്പനെ, അമ്മയെ, നമ്മളുടെ മുകളിൽ വെച്ച അധികാരികളെ, ദൈവം വെച്ചതിനെയൊക്കെ നമ്മൾ ഹോണർ ചെയ്യുമ്പോൾ നാം ദൈവത്തെയാണ് ഹോണർ ചെയ്യുന്നത്. ഇരുന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ കുഞ്ഞിനോട് പറയും, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. വാക്യത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന അതാണ്, നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന്, നിനക്ക് നന്മ വരേണ്ടതിന്. അപ്പോ അധികാരത്തിന് കീഴ്പ്പെട്ടിരുന്നാൽ നന്മയെ വരികയുള്ളൂ, അവിടെ തിന്മ വരില്ല. പക്ഷേ നമ്മളുടെ ഡി ഡി ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഡിസോബീഡിയന്റ് ആൻഡ് ഡിസീറ്റ്ഫുൾ ഹാർട്ട്, അത് ഈ അധികാരത്തിനൊന്നും കീഴ്വർക്കാൻ തയ്യാറല്ല. അതെപ്പോൾ ഉയർന്നേ നിൽക്കും, ഉയർന്നേ നിൽക്കും, അത് കീഴടങ്ങൂല, അത് ഉയർന്നേ നിൽക്കും. ഇതുകൊണ്ടാ ഈ അടുത്ത കേൾക്കുന്ന ഡെയിലി ബ്രെഡ് SPJ മെസ്സേജ് നമ്പർ 1-ൽ പോകുന്നവർക്ക് കിട്ടുന്ന മെസ്സേജ്, നീ തന്നെത്താൻ താഴ്ത്തും. കർത്താവ് പറയാണ്, തന്നെത്താൻ താഴ്ത്തുന്നവനാണ് ദൈവസന്നിധിയിൽ വലിയവനാണ്. തന്നെത്താൻ താഴ്ത്തണം, അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഓൾറെഡി ഉയർന്നിരിക്കുക, നമ്മൾ ഓൾറെഡി ഉയർന്നിരിക്കുക. അപ്പൊ ഈ നമ്മുടെ ബലഹീനതകളൊക്കെ നമ്മൾ മാറ്റണം. നമ്മൾ വേറെ ആരെങ്കിലും നമ്മളെ താഴ്ത്താൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ യുദ്ധം ഉണ്ടാക്കും. നമ്മൾ പറയാറില്ലേ, എങ്കിലും ആ മനുഷ്യനെ എന്നെ താഴ്ത്തി കെട്ടിയേക്കണേ, അവൾ എന്നെ താഴ്ത്തി കെട്ടിയേക്കണേ. അപ്പൊ നമ്മളെ ആരും താഴ്ത്താൻ നമ്മൾ അനുവദിക്കത്തില്ല. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവം, മനുഷ്യനായി ഇറങ്ങി വന്ന കർത്താവ് യേശു, പിന്നെ അന്ന് ജനങ്ങൾ താഴ്ത്തി കെട്ടിയത് ഓർക്കുന്നുണ്ടോ? പക്ഷെ അപ്പോഴും പറഞ്ഞ എന്നറിയാമോ, പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരാരെങ്കിലും ഇവരോട് ക്ഷമിക്കണം. സൃഷ്ടാവായ ദൈവം ഇതാ മനുഷ്യൻ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് സൃഷ്ടികൾ ആ ചെറുപ്പക്കാരുടെ യുവാവിനെ ഉടുപ്പൂരി ഊരി ഇതാ അടിവസ്ത്രത്തിൽ മാത്രം നിർത്തി ഇതാ ചാട്ട കൊണ്ട് അടിച്ച് തുപ്പി മീശ്രോ വലിച്ച് പിഴുത് കരണത്തടിച്ചിട്ട് ആരെന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ച് അപമാനിച്ച് ഇതാ നീ രാജാവല്ലേ, അന്നാ ഒരു കിരീടം ഇരിക്കട്ടെ എന്ന് പറയും, മുഴുമുടിയൊക്കെ ചൂടി. ഇതൊക്കെ എന്തുവാ? തന്നെ താഴ്ത്തുകയാ, തന്നെ താഴ്ത്തുകയാ. അപ്പോ ഈ സമയത്തൊക്കെ നമ്മുടെ മുമ്പിൽ മാതൃകയായി മിണ്ടാതിരിക്കുക, മിണ്ടാതിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ക്രൂശിലെ മരണത്തോട് അനുസരണമുള്ളവനായി. അതുകൊണ്ട് ദൈവം ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം കൊടുത്തു എന്നാ ദൈവത്തിന്റെ വചനം പറയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നമുക്ക് പറ്റിയ ഈ വീഴ്ച മനസ്സിലാക്കി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യും. വീഴ്ച മനസ്സിലാക്കി, അല്ല എങ്കിൽ നമ്മുടെ ഉള്ളിലെ പണി മുടങ്ങും. ഇതില് ഇന്ന് പണി മുടക്കുന്ന പല കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അതില് ഒരു കാര്യം സൂചിപ്പിക്കാം, അതായത് കുടുംബ ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും പരാജയപ്പെടും. കുടുംബ ജീവിതത്തിൽ പരാജയപ്പെടേ, അതിനെ പ്രോപ്പറായിട്ട് നയിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതിന്റെ അറിവ് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ലഭിക്കും. അതെടുത്ത് നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം. ഇതാ ഫൈനാൻസിന്റെ കാര്യവും കുട്ടികളുടെ കാര്യവും ഒക്കെ പിന്നീട് പറയാം. എന്നാൽ ഈ കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ കുടുംബ ജീവിതം അത് മനോഹരമായിട്ട് കൊണ്ടുപോയില്ല എങ്കിൽ, ഇതാ ഇവൻ ദൈവദാസന്മാരടക്കം പരാജയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു, കുടുംബ ജീവിതം എന്തിനാണ്, അതിന്റെ ഡീറ്റെയിലേക്ക് തുടർന്ന് പോകുന്നില്ല. ദാ പുരുഷന്റെ പർപ്പസ് എന്താണ്, കുടുംബജീവിതത്തിന്റെ പർപ്പസ് എന്താണ്, പുരുഷന്റെ പർപ്പസ് എന്താണ്, അതിൽ പുരുഷന്റെ ബലഹീനത എന്താണ്, സ്ത്രീയുടെ പർപ്പസ് എന്താണ്, അതിൽ സ്ത്രീയുടെ ബലഹീനത എന്താണ്. ഇതൊന്ന് ചൂണ്ടിക്കാണിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലോർഡ് ഐ ലവ് യു. കാരണം ഇതൊക്കെ പണി മുടക്കാനായിട്ട് ഇടയാകരുത്. ലോർഡ് ഐ ലവ് യു. ഞാൻ ആ സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാനായിട്ട്. ദൈവത്തിൽ ശരണപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇതാ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മാരേജ്. ഇവിടെ പർപ്പസ് ഓഫ് മാരേജിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ കാണുന്നത് ദ പർപ്പസ് ഓഫ് മാരേജ് ഈസ് ടു എസ്റ്റാബ്ലിഷ് കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത്. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം കുടുംബ ജീവിതത്തെ ഓർഗനൈസ് ചെയ്തത്. കുടുംബ ജീവിതത്തെ ഓർഗനൈസ് ചെയ്ത് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇന്ന് നമ്മളുടെ പദ്ധതി അതുപോലെയാണ്. ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്ന ചിന്തിക്കാറുണ്ടോ, ദൈവരാജ്യം ഭൂമി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് കല്യാണം കഴിക്കുന്നത്? ചിന്തിക്കുന്നില്ല. കാരണം ഈ ഭാഗം മുഴുവൻ അടഞ്ഞുപോയി, കല്ലായിപ്പോയി. പർപ്പസ് ഒന്നും അറിയത്തില്ല, ഞാൻ എന്തിനാ ജീവിക്കണമെന്ന് അറിയത്തില്ല, പിന്നെയാണോ ഞാൻ ഇന്നലെ കല്യാണം കഴിക്കാൻ പോകുന്നത്? പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് വിവാഹം ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ഓർഗനൈസ് ചെയ്തത്. ഇത് ആദ്യം മനസ്സിലാക്കി. ഇവിടെ ഡൊമീനിയൻ, അതായത് ഭരണം, ആ ഭരണം അത് വരുമ്പോഴാണ്, നമ്മളിലൂടെ ദൈവം വാഴുമ്പോഴാണ് ദൈവരാജ്യം ഭൂമിയിൽ വരുന്നത്. ഇതിന് 5 നിലകളുണ്ട്, 5 നിലകൾ. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 1:28 പറയുന്ന 5 നിലകൾ. ആ നിലകളുടെ 5-ാമത്തെ നിലയാണ് ദൈവരാജ്യം ഭൂമിയിൽ വരുന്നത്. അതിന്റെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും നില കെട്ടാനാണ് വിവാഹം. മനസ്സിലാക്കി? 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും നില കെട്ടാനാണ് വിവാഹം. ഏത് വിവാഹം? ഭൂമിയിലെ വിവാഹം. 4-ാമത്തെയും 5-ാമത്തെയും നടക്കാനാണ് സ്വർഗീയ വിവാഹം, ക്രിസ്തുവുമായുള്ള വിവാഹം. മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ശ്രദ്ധിച്ചേ, ആ വചനം നമുക്കൊന്ന് വായിക്കാം. കിങ്ഡം, അതായത് ഉൽപ്പത്തി 1:26 ദൈവം പറഞ്ഞു, മനുഷ്യനെ ഞാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാ, ദൈവത്തിന് ഭൂമിയെ വാഴാനാണ്. ദൈവത്തിന് വേണ്ടി മനുഷ്യൻ ഭൂമിയെ വാഴട്ടെ. നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. ആരെ? മനുഷ്യർ. ആർക്കു വേണ്ടി? ദൈവത്തിന് വേണ്ടി. ഇനി മനുഷ്യനെ അനുഗ്രഹിച്ചപ്പോൾ ആ വായിച്ച 5-ാമത്തെ സ്റ്റെപ്പായിട്ട് ആ വായിച്ച വരുന്നുള്ളൂ. അതാണ് 1:28. നമുക്ക് മറ്റത് ഓൾറെഡി അറിയാമല്ലോ. അതിൽ 1:28 പോവാം, സമയം നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. ഇതാ ആ 1:28 പോകുമ്പോ നമുക്ക് അവിടെ കാണാൻ കഴിയാവുന്നത് 5 നിലകളാണ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതറിയാതെ കുടുംബജീവിതം കൊണ്ടുപോകുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. ആദ്യം എന്റെ പർപ്പസ് മനസ്സിലാക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം അവരെ, അതായത് ആദത്തെയും ഹവയെയും വിവാഹം കഴിഞ്ഞു അനുഗ്രഹിക്കുകയാണ്. ശ്രദ്ധിച്ചേ, നിങ്ങൾ ഒരാളോടല്ല പറയുന്നത്, രണ്ടുപേരോടെ പറയുന്നത്, ഫാമിലിയോടെ പറയുന്നത്. ഫാമിലി ആയിട്ടുള്ളവർ അങ്ങനെ തന്നെ കേൾക്ക്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി, 1-ാം നില, 1-ാം നില. പെരുകി, 2-ാം നില. ഭൂമിയിൽ നിറഞ്ഞ്, 3-ാം നില. അതിനെ അടക്കി, 4-ാം നില. പിന്നെ വാഴുക, 5-ാം നില. അപ്പൊ വാഴുക എന്നുള്ളതാണ് കിങ് ഡൊമിനിയൻ, രാജാവിന്റെ ഭരണം. അപ്പൊ വാഴണമെങ്കിൽ അതിന് മുമ്പ് 4 നില കെട്ടിയാലേ 5-ാം നിലയായ ആ വാഴ്ച വരികയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ആദ്യത്തെ 3 നിലകൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമി നിറയുക, ഇതാണ് വിവാഹം കൊണ്ട് നടക്കുന്നത്. വിവാഹം ദൈവം ഓർഗനൈസ് ചെയ്ത് ഇത് 3 നടക്കാനാണ്. ഗ്ലോറി. ഇനി ഇന്ന് നമ്മൾ അനുസരണക്കേടിൽ വീണുപോയിട്ട് ഇതാ നമ്മൾ ഇനി നമുക്ക് സബ്യൂവും പറ്റത്തില്ല, ഡൊമിനിയനും പറ്റില്ല, കാരണം നമ്മളെ മരണം വാഴുകയാണ്. ഇനി ഇതിന്റെ 4-ാം നിലയും 5-ാം നിലയും യേശുക്രിസ്തു രക്ഷകനായി സ്വീകരിച്ച ആ സ്വർഗീയ വിവാഹത്തിലൂടെ മാത്രമേ ഇതിന്റെ 4-ഉം 5-ഉം കെട്ടാൻ പറ്റൂ. ഇതുകൊണ്ടാണ് മണവാട്ടിയും മണവാളനും എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഇതാ യേശുക്രിസ്തു സഭയും വന്നിരിക്കുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ വിവാഹത്തിന്റെ പർപ്പസ് മനസ്സിലാക്കുക. ഇതാ രണ്ടുപേര്, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം കഴിഞ്ഞു. ഓക്കേ, വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങളായി. ആ കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോ അവർ വലുതായി. ഇനി അവരെ കല്യാണം കഴിഞ്ഞു, ആ കുഞ്ഞുങ്ങൾ കല്യാണം നടത്തിയപ്പോ ദാ ഫ്രൂട്ട്ഫുൾ എന്നുള്ള ആ സന്താനപുഷ്ടികളായി പെരുകുക എന്നുള്ള ആ ഫ്രൂട്ട്ഫുൾ എന്നുള്ള അതിന്റെ പദ്ധതിയിലേക്ക് അവർ കയറുകയാണ്. അവർ പെരുകാൻ തുടങ്ങി, അവർക്ക് കുഞ്ഞുങ്ങളായി. അവരെ കല്യാണം കഴിച്ചു, അവർക്ക് കുഞ്ഞുങ്ങളായി. ഇതാ കുഞ്ഞുങ്ങളായ അവരെ ഇതാ വീണ്ടും അപ്പനെയും അമ്മയെയും വിട്ട് വേറെ സ്ഥലത്തേക്ക് മാറി താമസിച്ചു. വേറെ സ്ഥലത്തേക്ക് മാറി താമസിച്ചപ്പോ എന്ത് സംഭവിച്ചു? അവർ റിപ്ലനിഷ് ആകാൻ തുടങ്ങി, അവർ ഭൂമിയിൽ നിറയാൻ തുടങ്ങി. അങ്ങനെ ഓൾറെഡി ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞു. ഇന്ന് ലോകത്തിന്റെ ഇതാ 7 വൻകരകളിലേക്ക് ആളുകൾ മൂവ് ചെയ്തു. ഈ വൺ ഇതാ അന്റാർട്ടിക്കയിൽ പോലും ആളുകൾ നിരീക്ഷണമാണെന്നും പറഞ്ഞുകൊണ്ട് പോയി ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട്. പല രീതിയിലും പോയിട്ടുണ്ട്, എല്ലാ മേഖലയിലേക്കും. ഇതാ ഏവനിൽ മാത്രമായിരുന്ന ജനം ഇതാ അവരവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിൽ മൾട്ടിപ്ലൈ ചെയ്തു? ഇതാ പെരുകി, അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് മൾട്ടിപ്ലൈ, പെരുകി, റിപ്ലനിഷ്, ഭൂമിയിൽ നിറഞ്ഞു. അപ്പോ ഇത് എന്തിലൂടെയാണ് നടന്നത്? വിവാഹത്തിലൂടെയാണ് നടന്നത്. അപ്പോ ഇനി ഇതിന്റെ അടുത്ത എന്ത് വേണം? അടുത്ത 4-ാം നില, സബ്യൂ ആൻഡ് ഡൊമിനിയൻ എന്ന 4-ാം നിലയിലേക്ക് ഇത് കടന്നു വരുവാനായിട്ട് ഇടയാകണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, പർപ്പസ് ഓഫ് മാരേജ് എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് കിങ്ഡം ഓഫ് ഗോഡ് ഓൺ എർത്ത്. അപ്പോ ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇതാണ്, ഇതുമായുള്ള ബന്ധത്തിലാണ് പ്രിയ സഹോദരങ്ങളെ, ഓ ലോർഡ് ഐ ലവ് യു, ഇതുമായുള്ള ബന്ധത്തിലാണ് നമ്മൾ ഇതിനെ 5 നിലയുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് സ്ക്രീൻ ഡിസേബിൾ ചെയ്തിട്ട് ഓ ലോർഡ് ഐ ലവ് യു. ഇതിനെ 5 നിലയുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് ഇവിടെ കാണിക്കുവാനായിട്ടാണ് ആയിരിക്കുന്നത്. അഞ്ചു നിലയുള്ള ബിൽഡിംഗ്, ഈ ആ വാക്ക് അഞ്ചു നിലയുണ്ട്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ കാണുന്ന അസിസ്റ്റം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഇത് പറയുകയാണ്. ഇതാ ഈ അഞ്ചു നിലയുള്ള ബിൽഡിങ്, ഇത് നമുക്കിവിടെ കാണാൻ കഴിയാവുന്നത്. ഇതാ ഇതിന് പേരിടുവാണെങ്കിൽ ഇതിന്റെ ഒന്നാം നില ഫ്രൂട്ട്ഫുൾ, അത് കന്താനം ഫിളപ്പിരിക. രണ്ടാം നില മൾട്ടിപ്ലൈ. മൂന്നാം നില റിപ്ലനിഷ്. ഇതാണ് ഭൂമിയിലെ വിവാഹത്തിലൂടെ നടക്കേണ്ടത്. ഇനി അടുത്ത രണ്ടെണ്ണം, രണ്ടെണ്ണം ഭൂമിയിലെ വിവാഹത്തിലൂടെ നടക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ. അത് നടക്കേണ്ട സബ്ഡ്യൂ ഫ്ലോർ. ഇതിനെയാണ് ജയിക്കുക ജയിക്കുക എന്ന് കർത്താവ് എപ്പോഴും പറയാറില്ലേ? കീഴടക്കുക, ജയിക്കുന്നവൻ ഇതാവകാശമാക്കൂന്ന് കേട്ടല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ. ഇതുകൊണ്ടാണ് പറയുന്നത്, ഒറിജിനൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു ആണെങ്കിൽ ജയിക്കുക ജയിക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഭൂമിയിലെ യേശു അത് പറയില്ല. അത് ഡിവോഷണൽ സൈഡ് കൊണ്ട് ഓപ്പറേഷൻ സൈഡിനെ മറയ്ക്കും. ആരാധന ആരാധന മാത്രമേ പറയുള്ളൂ. അങ്ങനെ ഒരു യേശുവിനെ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ബൈബിളിൽ കാണുന്ന യേശു ഫോളോ മീ, എന്നെ അനുഗമിക്കുക, സബ്ഡ്യൂ ജയിക്കുക. എങ്കിൽ എന്തുണ്ട്? അഞ്ചാം നിലയായ ഡൊമിനിയൻ, ആ കിങ്ഡത്തിന്റെ ഫ്ലോർ നിങ്ങൾക്ക് കെട്ടുവാനായിട്ട് കഴിയും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇത് ഈ ഒരു ചിത്രം നിങ്ങളുടെ ഹൃദയത്തിലിരിക്കട്ടെ. അപ്പൊ ഈ എല്ലാ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളാണ് ഒരു ആ കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളാണ് കുടുംബ ജീവനത്തിലൂടെ സാധ്യമാകേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ട്. ഇന്ന് ഇതൊരു കമ്പൽസറി അല്ല. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കടക്കാം, വേണമെങ്കിൽ. കാരണം ഓൾമോസ്റ്റ് ഇത് ഭൂമി മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഇതാ നമ്മുടെ കോഴ്സ് പൂർത്തിയാകാൻ പോവുകയാണ്. ഇനി നമുക്ക് വേണ്ടത് സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ ആണ്. നാലാം നിലയും അഞ്ചാം നിലയും കെട്ടുകയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ ഈ കുടുംബ ജീവിതത്തിൽ ഇന്ന് മനുഷ്യൻ പരാജയപ്പെടുന്നത് കൊണ്ട് പിന്നെ സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയനെ കയറാൻ പറ്റുന്നില്ല, പണി നടത്താൻ പറ്റുന്നില്ല. അപ്പോ ഇവിടെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അഡ്ജസ്റ്റ്മെന്റ് ജീവിതമല്ല ഇവിടെ വേണ്ടത്. ദൈവവചന പ്രകാരം അത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുവാനായിട്ട് റെഡിയാകണം. അഡ്ജസ്റ്റ്മെന്റ് ജീവിതം കൊണ്ട് കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. ഇതാ സഹോദരങ്ങളൊക്കെ കേട്ടോട്ടോ, സഹോദരിമാരും കേട്ടു നിന്നു. ഇന്ന് കുടുംബത്തിലേക്ക് നോക്കിയാൽ നല്ലൊരു സമ്പങ്ക് സഹോദരന്മാരും എങ്ങനെ പോകുന്നു ബ്രതറെ കുടുംബ ജീവിതം? ഓ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ബ്രതറെ, അഡ്ജസ്റ്റ് ചെയ്ത്. സഹോദരങ്ങളെ, അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ ഒന്ന് അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. നിങ്ങളെ ഏൽപ്പിച്ചത് പ്രോപ്പറായിട്ട് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്ത് ഓ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാതെ പറ്റത്തില്ല. അല്ലെങ്കിൽ അവിടെ ജീവിക്കണമെങ്കിൽ കുറെ അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടത്തണം. ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ ഇഷ്ടം ആ കുടുംബത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഏതൊരു പുരുഷനും അത് ശ്രദ്ധിക്കുക, ഏതൊരു പുരുഷനെ ശ്രദ്ധിക്കുക, സ്ത്രീകളത് ശ്രദ്ധിക്കുക. കാരണം ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. കുടുംബ ജീവിതത്തിൽ അസ്ഥിരമായ ബാക്കി എല്ലാ മേഖലയിലും അസ്ഥിരമായി. ശ്രദ്ധിച്ചോട്ടെ, ആദത്തിന്റെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിലാണ് അസ്ഥിരമായത്. അതോടുകൂടെ ആ കുടുംബം ഇതാ ആ ദൈവസന്ധിയിൽ നിന്ന് തള്ളപ്പെട്ടു പോയി. അവരെഴുതിയിരിക്കുകയാണ് ഇതാ ഫസ്റ്റ് തിമോത്തി മൂന്നാം അധ്യായം നാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അവരെഴുതിയിരിക്കുന്ന കാര്യം ഇതാ. ഈ ദൈവവേലയുടെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എഴുതിയിരിക്കുന്ന കേട്ടോ, ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പരിപാലിക്കുന്നവനുമായിരിക്കണം. അനുസരണത്തിൽ പരിപാലിക്കുന്നവനുമായിരിക്കണം. എന്നിട്ട് പറയാണ്, സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാൻ പാടില്ലാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? സ്വന്തം കുടുംബത്തെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ഒരു വ്യക്തി അവന്റെ ഉള്ളിലെ ആ ദേവാലയ കൺസ്ട്രക്ഷൻ എങ്ങനെ മുന്നോട്ടേക്ക് പോകും? അപ്പോ ഇവിടെ സ്വന്തം കുടുംബത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞ, സ്വന്തം കുടുംബത്തിൽ ഭരിക്കണം. ഭരിക്കണം, റൂൾ, ഇംഗ്ലീഷ് വാക്ക് റൂൾ എന്നാ കൊടുത്തേക്കണ റൂൾ. അപ്പൊ ഇത് പ്രോപ്പറായിട്ടായിരിക്കണം. അവിടെ പറയുന്നൊരു കാര്യം, ഇതാ സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും റൂൾ അഡ്ജസ്റ്റ് ചെയ്യണവനല്ല ഭരിക്കണം. ദൈവ ഇഷ്ടപ്രകാരം ഭാര്യയെയും ദൈവ ഇഷ്ടപ്രകാരം മക്കളെയും വളർത്തിയെടുക്കണം. അവരനുസരിക്കുന്നല്ലയോ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. അതിനു മുമ്പ് എല്ലാ ഭർത്താക്കന്മാരും ക്രിസ്തുവിനെ അനുസരിക്കാൻ പഠിക്കും. അപ്പോ ഇതൊരു കണക്ഷനാ. ക്രിസ്തു പിതാവിനെ ഇതാ കീഴടങ്ങിയിരിക്കുന്നത് പോലെ, പിതാവിനെ തന്റെ തലയാക്കിയിരിക്കുന്നത് പോലെ, നമ്മൾ ഇതാ പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, അതിന്റെ കീഴിലുള്ള മക്കൾ. ഈ ഓർഡർ തെറ്റരുത്. ഈ ഓർഡർ തെറ്റിയാൽ പിശാച് ഇടപെടാം. ഈ ഓർഡർ തെറ്റാ നിന്നാൽ, ഈ ഓർഡർ ഉൽപ്പത്തിയിൽ തെറ്റിപ്പിച്ചപ്പോഴല്ലേ പിശാച് ഇടപെട്ട് ഇതിനെയല്ലേ ധരിച്ചത്? അപ്പോഴല്ലേ നമ്മളെ കൊണ്ട് പോയത്? ഇതാണ് ദൈവം പറയുന്നത്, നീ എന്റെ വാക്കിനുപരി സ്ത്രീയുടെ വാക്ക് കേട്ടനുസരിച്ചത് കൊണ്ട്. അപ്പൊ ഓർഡർ തെറ്റരുത്. അപ്പൊ ഇവിടെയൊക്കെ ഭരണരീതി തന്നെ വേണം. എന്തെങ്കിലും ഇതാ ഈ കീഴെയുള്ളവർ അത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നില്ല, ഈ ഉടനെ ദൈവത്തെ റിപ്പോർട്ട് ചെയ്യണം. ഇതാ നീ തന്ന ഇന്ന ആള് അനുസരിക്കുന്നില്ല. നിങ്ങളൊരു കമ്പനിയിലേക്ക് പോയി ഒരു സൂപ്പർവൈസർ തന്റെ കീഴിലുള്ള ഒരു ടെക്നീഷ്യനോട് സംഭവം കാര്യം പറയുക, അപ്പൊ ഈ ടെക്നീഷ്യൻ ചാടിക്കണിക്കുക, സൂപ്പർവൈസർ അയാൾ അടിക്കാനൊന്നും പോകില്ല. സൂപ്പർവൈസർ നേരെ എന്ത് ചെയ്യും? പറയേണ്ട രീതിയിൽ പറയും. എന്നിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ തന്റെ മുകളിലുള്ള മാനേജറെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയല്ലേ ചെയ്യുന്നേ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടേ. എല്ലാവരെയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറയുക, ഇന്നതാണ് ചെയ്യേണ്ടത്. നമുക്ക് തോന്നിയതല്ല കേട്ടോ, ദൈവവചന പ്രകാരം കാര്യങ്ങൾ സംസാരിക്കുക. അവരനുസരിക്കുന്നില്ല, ദൈവത്തെ റിപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പാർട്ടിയുടെ കഴിഞ്ഞു. ഇനി ദൈവമാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അപ്പോ സ്വന്തം കുടുംബത്തെ അഡ്ജസ്റ്റ് ചെയ്യല്ല അവിടെ വാഴുക. അപ്പൊ ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം, പ്രോപ്പറായിട്ട് ചെയ്ത് നടത്തിയെടുക്കണം, നടത്തി കാണിച്ചു കൊടുക്കണം. കാരണം നാളെ നമ്മൾ വാഴാനുള്ളവരാന്നേ. ശരിയാണോ ബൈബിൾ എന്നാ പറയണേ? ഇരുമ്പ് ദണ്ട് കൊണ്ട് നിങ്ങൾ രാഷ്ട്രങ്ങളെ വാഴുന്നല്ലേ. ഇന്നൊരു കുടുംബത്തെ വാഴാൻ അറിയാൻ പാടില്ലെങ്കിൽ നാളെ അങ്ങനെ രാഷ്ട്രത്തിൽ കൈ തരുന്നത്. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം. സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ പുരുഷനും സ്ത്രീക്കും എന്നുള്ള ലെവൽ ഇല്ല, രണ്ടുപേർക്കും ജീവന്റെ കൃപയ്ക്ക് തുല്യ പങ്കാളിത്തമാണ്, തുല്യ പങ്കാളി. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അധികാരം എടുക്കാൻ പോകണ്ട, നിങ്ങൾ ഇന്ന് സഹായിക്കാൻ പോയാ മതി. അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോ ഇതാ രണ്ടുപേരും ഒപ്പത്തിനൊപ്പമായി. പക്ഷെ ആ സ്ഥാനം തീരുമാനിക്കേണ്ടത് ഇന്ന് അവനവൻ തന്നെ. അപ്പോ ഈ കുടുംബജീവിതമായിട്ടുള്ള ബന്ധത്തിലെ പ്രിയ സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നാം ചെയ്താൽ നമുക്ക് നന്മയായിരിക്കും. ഇവിടെ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ, നമുക്ക് പറ്റിയ ബലഹീനതകൾ എന്തെന്ന് മനസ്സിലാക്കുക. പുരുഷന് പറ്റിയ ബലഹീനത എന്താണ്? സ്ത്രീക്ക് പറ്റിയ ബലഹീനത എന്താണ്? ഇത് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കുവാനായിട്ട്. സ്ത്രീയും പുരുഷനും അവർക്ക് രണ്ടുപേർക്ക് കോമൺ ആയിട്ട് പറ്റിയ ബലഹീനത എന്ന് പറയുന്നത് രണ്ടുപേരും അവരുടെ സ്വയത്തിൽ അങ്ങ് ഉയർന്നുപോയി. ദൈവത്തെ അനുസരിക്കുവാൻ തക്കമുള്ള ഒരു മനസ്സ് ഇതാ പുരുഷനും സ്ത്രീക്കും ഇല്ല. അവര് സ്വന്തമായിട്ട് അങ്ങ് ഉയർന്നുപോയി, സ്വയത്തിലേക്ക് ഉയർന്നുപോയി. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്ന തെറ്റ്. യേശയ 53:6 പറയുന്നു മനുഷ്യർക്ക് പറ്റിയ തെറ്റെന്താണ്? ഒന്ന് അടുത്താളോടൊന്ന് പറഞ്ഞു, മനുഷ്യർക്ക് പറ്റിയ തെറ്റെന്താണെന്ന് പറ. അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ പറയാതിരിക്കുന്നത്. അപ്പോ ഈ കല്ല് കിട്ടുമ്പോ കിട്ടിയ കല്ല് എടുത്ത് സൂക്ഷിച്ചു വെക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു വീടി വലിയോ, അതോ അതായത് മറ്റുള്ള കള്ളു കുടിച്ചു, ഇങ്ങനെയുള്ള തെറ്റുകൾ തന്നെയാ. പക്ഷെ ഇതൊന്നും അല്ല അവിടെ തെറ്റ്, അതൊക്കെ തെറ്റിന്റെ റിസൾട്ടുകളാണ്, ഇതൊന്നും ഉണ്ടാകരുത്. എന്നാൽ അവിടെ പറയുന്ന തെറ്റെന്ന് പറയുന്നത് നാം ഓരോരുത്തരും തെറ്റിപ്പോയി. എങ്ങനെ തെറ്റിപ്പോയത്? നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞുപോയി, നമ്മുടെ സ്വയത്തിലേക്ക് നമ്മൾ ഉയർന്നുപോയി. പുരുഷന് സ്ത്രീയും സ്വയത്തിലേക്ക് ഉയർന്നുപോയി. ഇന്ന് അവരാണ് അവരുടെ വഴികൾ തീരുമാനിക്കുന്നത്. അവരാണ് അവരുടെ വഴി, ദൈവമല്ല അവരുടെ വഴി തീരുമാനിക്കുന്നത്. അവനവൻ തന്നെ വഴി തീരുമാനിക്കുക. അവനവൻ തന്നെ നന്മയും തിന്മയും തീരുമാനിക്കണേ. ആ നന്മ തിന്മകളെ കുറിച്ചുള്ള വിഷത്തിന്റെ ഫലം തിന്നതിന്റെ റിസൾട്ടാണ്. അവനവൻ തന്നെ തീരുമാനിക്കുക. ഈ ഒരു സംഭവം പുരുഷന് സ്ത്രീയും മനസ്സിലാക്കുക. ഞാൻ ഉയർന്നുപോയി. SVJ No. 1 ഡെയിലി വാട്സപ്പില് ഒരു മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്നുള്ളത് ഈ വിനേഴ്സ് പോഡിയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒളിമ്പിക്സിലും ഏഷ്യാഡിലും ഒക്കെ ഓടി എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 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 മത്സരത്തിൽ പങ്കെടുത്ത് സ്ഥാനം, ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം മേടിക്കുന്നവരെ ഒരു ടേബിളിൽ കയറ്റി നിർത്തും. ആ ടേബിൾ ഇങ്ങനെയാണ്, ഏറ്റവും നടുവില് നടുവിൽ നിൽക്കുന്നത്. ഞാൻ ഒരു ചിത്രം നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുമോ നോക്കട്ടെ. നല്ലോണം ഫാദർ, ഐ ലവ് യു. ഇത് വീണ്ടും ജനിച്ച അവസ്ഥയിലുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആ മനുഷ്യന്റെ സ്പിരിറ്റ് സോൾ ബോഡിയെ നിങ്ങൾക്ക് അവിടെ കാണാം. അതില് നിങ്ങൾ ഈ കാണുന്ന അവസ്ഥയിൽ ഈ മനുഷ്യന്റെ സോള്, ഇതാ ഇതാ ഞാൻ ഒന്നാം സ്ഥാനം മേടിച്ച ആള്, രണ്ടാം സ്ഥാനം മേടിച്ച ആള്, മൂന്നാം സ്ഥാനം മേടിച്ച ആള്, മനുഷ്യന്റെ സോള് ഇപ്പൊ ഒന്നാം സ്ഥാനം മേടിച്ചിരിക്കുക, അവനാണ് രാജാവായിട്ടിരിക്കുന്നത്. അവന്റെ സോൾ അങ്ങ് ഉയർന്നുപോയി, അവന്റെ സെൽഫ് അങ്ങ് ഉയർന്നുപോയി. ഇതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ തന്നെത്താൻ താഴ്ത്തണം എന്ന് പറയുന്നത്. തന്നെത്താൻ താഴ്ത്തണം, കാരണം നിങ്ങളുടെ സ്ഥാനം തെറ്റാണ്. ഞാൻ സൃഷ്ടിച്ച അവസ്ഥയിലുള്ള സ്ഥാനം അല്ല നിങ്ങളായിരിക്കുന്നത്. നിങ്ങളിൽ സ്പിരിറ്റിന്റെ അവസ്ഥ, രക്ഷിക്കപ്പെടേണ്ട കാര്യത്തെ പറയുന്നത്, അല്ലാത്തവന്റെ കാര്യങ്ങളിൽ ജഡമാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, അതിന്റെ സോളും ജഡമാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ആത്മാവിൽ ദൈവപുത്രന്റെ സ്ഥാനം കുറവേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവപുത്രന്റെ സ്ഥാനം ഇതാ ഒന്നാം സ്ഥാനം അല്ല, അത് രണ്ടും മൂന്നും ഒക്കെ ആകണം. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു വ്യക്തിക്ക് ആ ദൈവിക കൺസ്ട്രക്ഷനിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയത്തില്ല. കാരണം ഈ ആത്മാവ് ഇപ്പൊ താഴെ കിടക്കുക, യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല ഇത് വേണ്ടത്. ആത്മാവ് ഉയരണം, ആത്മാവ് ഉയർന്നു നിൽക്കണം. ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ആത്മാവ് ഉയർന്നു നിൽക്കണം. ഈ ആത്മാവ് ഉയർന്നു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? ഇതാ സോള് തന്നെത്താൻ താഴ്ത്തും. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാം, തന്നെത്താൻ താഴ്ത്തുന്നവർ ഉയർത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്ന ഉയർത്തപ്പെടും. യേശുക്രിസ്തു രാജാവാണല്ലേ, രാജാവായിട്ട് യേശുക്രിസ്തു എന്നാ ചെയ്യുന്നു? തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിലേക്ക് വന്നു. എല്ലാ ജീവിതം നോക്കിയേ, തന്നെത്താൻ താഴ്ത്തി. അവസാനം താൻ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്തപ്പോഴും, രാജാക്കന്മാർ കുതിരകളിലാണ് യാത്ര ചെയ്യുന്നത്, താൻ തിരഞ്ഞെടുത്ത വാഹനം എന്ന് പറയുന്നത് കഴുതേപ്പുറം. തന്നെത്താൻ താഴ്ത്തുക, എല്ലാ മേഖലയിലും തന്നെത്താൻ താഴ്ത്തുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ തന്നെത്താൻ താഴ്ത്തുക എന്തിനാ യേശു അതൊക്കെ ചെയ്തത്? നമുക്ക് മാതൃകയായിട്ടാ. എന്തിനാ സൃഷ്ടികളുടെ കാല് കഴുകിയത്? നമുക്ക് മാതൃകയായിട്ടാ. മറ്റുള്ളവരെ നമ്മൾ സേവിക്കണം എന്നുള്ളതിനെ കാണിച്ചു തരികയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതാണ് യേശു 53:6 പറയുന്നത്, നാം എല്ലാവരും താൻ താന്റെ വഴിക്ക്, നമ്മുടെ സ്വയത്തിൽ നാം ഉയർന്നു പോയി. ഇനി എന്ത് ചെയ്യണം? നമ്മളെ തന്നെ താഴ്ത്തണം. ഇത് പുരുഷനും സ്ത്രീക്കും സംഭവിച്ച ഒരു കാര്യമാണ്. ഇത് ശ്രദ്ധിച്ചു കഴിക്കുക. ഇതാ ഇനി തന്നെ ഈ സോള് തന്നെത്താൻ താഴ്ത്തി എന്ത് പറ്റും? ആത്മാവിന് ഒന്നാം സ്ഥാനം വരും. ശ്രദ്ധിച്ചു കേൾക്കുക മക്കളെ, ഇതാ ആത്മാവിന് ഒന്നാം സ്ഥാനം വരും. ചെയ്യണം, തിരിച്ചു കയറിയണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച്, ഇതാ ഇപ്പോ ഈ സോള്, ഇപ്പോ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതാ ഈ സോള് താഴ്ന്നു, ആത്മാവ് ഉയർന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ദൈവപുത്രന് ഒന്നാം സ്ഥാനം കിട്ടും. ദൈവപുത്രൻ ഇതാ സോളിനോട്, മനുഷ്യപുത്രനോട് സംസാരിക്കും. മനുഷ്യൻ ദൈവം കൊടുത്ത ശരീരത്തിലൂടെ ഭൂമിയിൽ ദൈവത്തിന്റെ ചിന്തകളെ കൊണ്ടുവരും. അപ്പോ അവന്റെ ഇമ്പോർട്ടറായി, സ്വർഗത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായി, ആ മനുഷ്യൻ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്ന വ്യക്തിത്വത്തിലേക്ക് മാറും. ഇത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക. ഇതാ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചെയ്യേണ്ടതാ. അവർ രണ്ടുപേർക്കും ഒറ്റ പർപ്പസാണ്, ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ കൊണ്ടുവരണം. എന്നാൽ ഇതുമായുള്ള ബന്ധത്തിൽ കുടുംബ ജീവിതത്തിലേക്ക് തിരിയുമ്പോൾ ശ്രദ്ധിച്ചാട്ടെ, സ്ത്രീ സഹായിയാണ്. എന്നാൽ എറ്റേണ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമാണ്. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക. ഇതാ തോളോടെ എല്ലാം ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ കാണുന്ന അവസ്ഥയാണിത്. സൺ ഓഫ് ഗോഡ് താഴ്ന്നു കിടക്കുകയാണ്, മനുഷ്യനാണ് ഉയർന്നു നിൽക്കുന്നത്. തോളോടെ എല്ലാം ഇതാ ഇത് കുടുംബജീവിതത്തിൽ കാണുന്നതാണ്. ഇതാ സ്പിരിറ്റിന്റെ സൈഡ് ഹസ്ബൻഡിന് ഹസ്ബൻഡാണ്, ഹസ്ബൻഡ് നിൽക്കുകയാണ്, ഇപ്പൊ താഴ്ന്നു കിടക്കുകയാണ്. വൈഫ് ഉയർന്നു നിൽക്കുകയാണ്, അവിടെ സെന്ററിൽ ഇപ്പൊ ഒന്നാം സ്ഥാനം വൈഫ് അടിച്ചു നിൽക്കുകയാണ്. എന്തുവാണ് ഈ സംഭവം? ഈ ഒന്നാം സ്ഥാനം വൈഫ് അടിച്ച് നിൽക്കുന്നിടത്തോളം കാലം ഇത് സാധാരണ എല്ലാ സ്ത്രീകളിലും ഒരേപോലെയല്ല. ഇത് ചില സമയങ്ങൾ വരുമ്പോ പിശാച് ഇവരുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്ത മനുഷ്യന്റെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്ത അതേ രീതി തന്നെ സ്ത്രീകളുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ദൈവം വെച്ച വ്യവസ്ഥയെ പിരിക്കുകയാണ് ചെയ്യുന്നത്, കുടുംബ ജീവിതത്തെ പിരിക്കുക. അതായത് ആ വിലക്കപ്പെട്ട ഫലം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ വന്ന വിഷയമാണ് സ്ത്രീയുടെ ഹൃദയം ഉയർന്നുപോയി. എന്തുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത് സ്ത്രീജനം ബലഹീനമാത്രം എന്ന് പറയുന്നത്? വേറെ എല്ലാവരാണെങ്കിലും പറഞ്ഞെങ്കിൽ ഉടനെ തന്നെ അവർ സമരം ചെയ്തു. എന്താ ദൈവത്തിന്റെ വചനം പറയാ സ്ത്രീജനം ബലഹീനപാത്രം. മക്കളെ ശ്രദ്ധിച്ച ഇത് പർപ്പസുമായിട്ടുള്ള ബന്ധത്തിലെ പറയുന്നത്, കുടുംബജീവിതത്തിലായിട്ട് ബന്ധത്തിൽ, സ്വർഗീയ കുടുംബജീവിതമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ ഹൃദയം ഉയർന്നുപോയി. ദൈവപുത്രനെ അവർ താഴെയാക്കി, സഭയാകുന്ന മണവാട്ടിയും ഉയർന്നു കയറി. അവിടെ സഭയാവുന്ന മണവാട്ടിയിൽ ഓരോ വ്യക്തിയും തന്നെ താൻ താഴ്ത്തണം, ദൈവപുത്രനായ ക്രിസ്തുവിനെ മണവാളിനെ ഉയർത്തണം. ഇനി ഭൂമിയിലെ കുടുംബജീവിതം ആദ്യത്തെ മൂന്ന് നില കെട്ടുന്ന ആ കുടുംബ ജീവിതത്തിൽ പിശാച് ചെയ്ത് സ്ത്രീയെ അങ്ങ് ഉയർത്തി. എങ്ങനെ സ്ത്രീയെ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ ചിന്തയിൽ ഉയർത്തി, ഹൃദയത്തിലെ ചിന്തയിൽ അങ്ങ് ഉയർത്തിയിട്ട് ഇതാ ആ സ്ത്രീയുടെ ചിന്ത എന്ന് പറയുന്നത് ഇപ്പോ ഹസ്ബൻഡ് താൻ പറയണ പോലെ ചെയ്യണം, നടക്കണം, താൻ പറയണ പോലെ നടത്തണം. ആ ഒരു ചിന്തയിലേക്ക് വാഴുന്ന ഒരു അവസ്ഥയിലേക്ക് കയറി. ഇത് എല്ലാ സ്ത്രീകളുടെ ഉള്ളിൽ പിശാച് ഇട്ട് കൊടുത്തിരിക്കുന്ന ചിന്തയാണ്. അപ്പോ ഇത് ഓരോ സ്ത്രീയും മനസ്സിലാക്കണം, തന്റെ പർപ്പസ് എന്താണെന്ന് ഓരോ സ്ത്രീയും മനസ്സിലാക്കണം. പുരുഷൻ മനസ്സിലാക്കണം തന്റെ പർപ്പസ് എന്താണ്. ഇത് രണ്ടുപേരും പർപ്പസ് മനസ്സിലാക്കിയതിനു ശേഷം മനസ്സിലാക്കണം രണ്ടുപേരും രണ്ടുപേരുടെ ബലഹീനത മനസ്സിലാക്കണം. ഇതും മനസ്സിലാക്കിയിട്ട് ആ ബലഹീനതയെ ഓവർകം ചെയ്യണം. ബലഹീനതയെ മനസ്സിലാക്കാതെ ബലഹീനതയെ ഓവർകം ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും മനസ്സിലാക്കണം. അതെന്ത് ചെയ്യണം? ഈ സ്ത്രീ ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് നിൽക്കുക, ഇതാ ഒന്നാം സ്ഥാനത്ത് ഹസ്ബൻഡ് ഇപ്പൊ താഴെ നിൽക്കുക. ഇതുകൊണ്ടാണ് പല ഭർത്താക്കന്മാരും പറഞ്ഞത് എങ്ങനെയാണല്ലോ കുടുംബ ചെയ്തത്, ഓ അഡ്ജസ്റ്റ് ചെയ്ത് പോയല്ലേ പറ്റൂ ബ്രദറെ. അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്, കാരണം ഇതാ സ്ത്രീയുടെ ഉള്ളില് സഹ സ്ത്രീയെ ഉണ്ടാക്കി തന്നെ. സഹോദരിമാരെ ശ്രദ്ധിച്ച്, ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും എതിരല്ല, പക്ഷെ ഞാൻ നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് ജയം പ്രാപിക്കുക, സഹായിക്കുക. എറ്റേണൽ ലൈഫില് ജീവന്റെ കൃപയ്ക്ക് നിങ്ങൾ തുല്യ പങ്കാളികളാണ്. പക്ഷെ ഇവിടുത്തെ ഈ ജീവിതത്തിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചത് സഹായി ആയിട്ടാണ്. ശ്രദ്ധിക്കുക, സഹായി ആയിട്ടാണ്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ ഇതാ ജീവന്റെ കൃപയ്ക്ക് നിങ്ങൾ ഇതാ അതുല്യ പങ്കാളിത്തിലേക്ക് വരുമ്പോൾ ആ തേജസ്സിന്റെ അളവിൽ നിങ്ങൾ വർധനയോടെ നിൽക്കുവാനായിട്ട് അടിയാണ്. അവിടെ നിങ്ങൾ സഹായികളൊന്നുമല്ല, ശരീരത്തിന് മാത്രമേ സ്ത്രീയും പുരുഷനുമായിട്ടുള്ളൂ. അപ്പൊ ഇത് വ്യക്തതയോടെ കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇതാ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ആർത്ത് സൃഷ്ടിച്ചപ്പോ ഹൗവ ഇല്ല. ദൈവം ആർത്ത് സൃഷ്ടിച്ചപ്പോ ഇതാ അവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം, നമുക്ക് സ്വന്തം സാധന സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. എന്നാൽ തുടർന്ന് ആദം, ദൈവം പറയാണ് ആദം ഏകനായിരിക്കണം നല്ലതല്ല, അവന് ഞാൻ തക്ക തുണയുണ്ടാക്കി കൊടുക്കും. തുണ എന്ന വാക്ക് ഇംഗ്ലീഷ് വായിച്ച ഹെൽപ്പ് എന്നാണ്, HELP, ഹെൽപ്പ്, സഹായി. എന്തിനാണ് സഹായി? എന്തിനാണ് വിവാഹം? സഹായത്തിന് വേണ്ടിയാണ് വിവാഹം. ആദ്യത്തെ മൂന്ന് നില കെട്ടാൻ വേണ്ടിയാണ് വിവാഹം. സന്താനപുഷ്ടികളെ പെരുകി ഭൂമിയിൽ നിറയാൻ വേണ്ടിയാണ് വിവാഹം. അപ്പോ വിവാഹം എന്തിനാന്ന് ചോദിച്ചാൽ ഹെൽപ്പിന് വേണ്ടിയാണ്. എന്തിനാണ് ഹെൽപ്പ്? ഒരു പ്രൊജക്ട് ഉള്ളത് കൊണ്ടാണ് ഹെൽപ്പ് വേണ്ടി വന്നത്. ഒരു പ്രൊജക്ട് ഇല്ലെങ്കിൽ ഹെൽപ്പ് വേണ്ട, ഹെൽപ്പിന്റെ ആവശ്യമില്ല. പണിയുന്ന ഒരാൾക്കല്ലേ സഹായിയെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, പ്രൊജക്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ സഹായി ഇതാ പണിയുന്ന ആളേക്കാൾ ഹൃദയം ഉയർന്നു പോയാലോ, ബലഹീനതയായില്ലേ? ഇതുകൊണ്ടാ സ്ത്രീജനം ബലഹീന പാത്രം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചേ, അവിടെ നിങ്ങൾക്കൊരു ഓഫീസ് എന്ന് വിചാരിക്കാം, നിങ്ങൾ സഹായിക്കാൻ നിങ്ങൾ ഒരാൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ സഹായിക്കാൻ വെച്ച ആളുടെ പേര് ചാക്കോ എന്നാണ്. ചാക്കോ സാറേ എന്ന് വിളിച്ച് ഓടി ചാക്കോടി എത്തിയിരിക്കും. അതുകൊണ്ട് ചാക്കോ എന്ന് വിളിക്കുമ്പോ പലപ്പോഴും എന്തു ആൾ ഇങ്ങനെ ചാക്കോ വരുമോ? ചാക്കോ വരില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിലെ ഭാര്യമാരെ നോക്കും, പല സമയത്തും അവരിങ്ങനെ വരും, പല സമയത്തും അങ്ങനെ വരും. എന്താ കാര്യം? എല്ലാ സമയത്തും അല്ല, പല സമയത്തും. എന്നാ ചില സമയത്ത് ഇതാ അവര് ദൈവവചനമൊക്കെ വായിച്ച് ഒരു സന്ദേശമൊക്കെ കേട്ട് ഒരു കുടുംബയോഗത്തിന് സന്ദേശമൊക്കെ കേട്ട് നല്ല സന്ദേശമാണെങ്കിൽ അവരെങ്ങനെയായിരിക്കും രണ്ടു ദിവസം എന്താ ചാച്ച രണ്ടു ദിവസം അത് അവര് നല്ലവരായതുകൊണ്ടാണ് അങ്ങനെ രണ്ടു ദിവസത്തേക്ക് വരുന്നത്. കാരണം ആ സന്ദേശത്തിന്റെ ഗുണം ഒരിക്കല് ഒരു കുടുംബയോഗത്തിന്റെ സന്ദേശം കഴിഞ്ഞതിന് ശേഷം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ വന്ന് പേഴ്സണൽ ആയിട്ട് പറഞ്ഞ കാര്യം എന്റെ ബ്രദറെ എന്റെ ഭാര്യ വേണ്ട സന്ദേശം കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അതെന്തോ ബ്രദറെ എന്റെ ബ്രദറെ എന്റെ ഭാര്യ വേണ്ട സന്ദേശം കേട്ട് ഞാൻ രണ്ടു ദിവസത്തേക്ക് എനിക്ക് എന്റെ ഭാര്യയെ കിട്ടും രണ്ടു ദിവസത്തേക്ക്. കാരണം ആ സ്ത്രീ നല്ലതായതുകൊണ്ടാണ് രണ്ടു ദിവസത്തേക്ക് കിട്ടിയത്. രണ്ടു ദിവസത്തേക്ക് എനിക്ക് എന്റെ ഭാര്യയെ ഭാര്യയായി കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അവളെ ഭാര്യ മാറി ഭർത്താവിന്റെ വിലയ്ക്ക്. പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ട് ആ സ്ത്രീക്ക് അങ്ങനെ സംഭവിച്ചത്? ആ സ്ത്രീ നല്ല സ്ത്രീ ആയതുകൊണ്ട്, വചനം കേട്ടിട്ട് വചനം അനുസരിച്ച് മാറണമെന്നൊരു താല്പര്യം ആ സ്ത്രീക്ക് ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ ആ സ്ത്രീയുടെ ഉള്ളിനെ സൃഷ്ടി ആ സ്ത്രീക്ക് അറിഞ്ഞുകൂടാ. ആ സ്ത്രീക്ക് മാറാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ചിന്ത, ഉൾത്തളത്തിലെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചിന്തകൾ പിശാച് മാറ്റിയിട്ടിരിക്കുക. ഇത് ഇതൊരു ബലഹീനതയാണെന്ന് മനസ്സിലാക്കണം. അതായത് ഹെൽപ്പറായിട്ട് വെച്ച ആൾ ഇപ്പൊ മാനേജറിനെ, അതായത് ആദ്യത്തെ വാഴുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് ആദ്യ കുടുംബത്തിൽ സംഭവിച്ചത്. ഇതാണ് ദൈവം പറഞ്ഞത്, ഞാനാണ് നിന്റെ യജമാനൻ, സ്ത്രീയെ നിനക്കാണ് സഹായിയായിട്ടാ, പക്ഷെ നീ എന്റെ വാക്കിനുപരി സഹായിയുടെ വാക്ക് കേട്ടനുസരിച്ചതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശമിക്കപ്പെട്ടു. നീ ഇതിന് യോഗ്യതല്ല, ഔട്ട് ഔട്ട്. അപ്പൊ ഈ ഒരു ബലഹീനത സഹോദരിമാരെ നിങ്ങൾക്കും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞ പോലെ തന്നെത്താൻ താഴ്ത്തണം. എന്ത് ചെയ്യണം? ഈ ഒന്നാം സ്ഥാനത്ത് നിങ്ങളുടെ പിക്ചർ കണ്ടോ, അവിടെ നിന്ന് വൈഫ് തന്നെത്താൻ താഴ്ത്തിയിട്ട് എന്ത് ചെയ്യണം? അതെ, ഇങ്ങനെ വൈഫ് ഇങ്ങനെ ഉയർന്നു നിൽക്കുകയല്ല വേണ്ടത്, വൈഫ് താഴ്ത്തിയിട്ട് ഹസ്ബൻഡിനെ ഉയർത്തിക്കാൻ. ഇതാണ് ദൈവം വെച്ച കുടുംബം. ഇതിലേക്ക് വരണം, ഇതിലേക്ക് വരണം. ഒരുപക്ഷെ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർ ചിന്തിക്കും, അപ്പൊ വൈഫ് എങ്ങനെ ഉയർന്നു പോയി. ദൈവത്തിന്റെ വചനം വളരെ ക്രിസ്റ്റൽ ആയിട്ട് പറയുന്നത്, ഇതാ പാപം ചെയ്തതിന് ശേഷം ദൈവം ആ സ്ത്രീയെ നോക്കി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യു വിൽ ഡിസേർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ് ബട്ട് ഹി വിൽ റൂൾ യു. നീ നിന്റെ ഭർത്താവിനെ ഭരിക്കാൻ ആഗ്രഹിക്കും. ഇതെല്ലാം സ്ത്രീയുടെ ഉള്ളിലുണ്ട്, എല്ലാ പുരുഷന്റെയും സ്ത്രീയുടെ ഉള്ളിലുണ്ട്. കർത്താവിനാകുന്ന തലയെ വിട്ടിട്ട് തനിക്ക് സ്വയം ഒന്ന് വാഴണമെന്ന് എല്ലാ പുരുഷന്റെയും സ്ത്രീയുടെ ഉള്ളിലുണ്ട്, സഭയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ഡിനോമിനേഷൻ വന്നത്. ഇതുപോലെ എല്ലാ സ്ത്രീയുടെ, അതായത് പിശാച് എല്ലാത്തിനും തലതിരിക്കുക, എല്ലാ സ്ത്രീയുടെ ഉള്ളിലുണ്ട്. സഹായിയായി നിൽക്കേണ്ടതിന് പകരം ഈ പുരുഷനെ തന്റെ മുകളിൽ ദൈവം വെച്ച തന്റെ തലയെ അങ്ങ് വാഴണം. ഇതാ ഇതിനെ, ഇതൊക്കെ നമ്മുടെ ബലഹീനതയാണ് മനസ്സിലാക്കി നമ്മൾ ഇതിനെ തിരിച്ചറിഞ്ഞ് തന്നെത്താൻ താഴ്ത്താൻ ഇടയാകണം. ഭവനത്തിലേക്ക് ചെല്ലുമ്പോ ഇതാ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇത് എവിടെയാണ് ഈ വാക്യം നടക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം, സോറി, ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലെ തെറ്റിപ്പോയ ശേഷം ദൈവം ഹവ്വയോട് പറയുന്ന, ആദത്തോട് പറയുന്നുണ്ട്, ഹവ്വയോട് പറയുന്നുണ്ട്, സർപ്പത്തോട് പറയുന്നുണ്ട്. ഹവ്വയോട് പറയുന്ന ആ തലം ഇതാ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നീ ഇത് ചെയ്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ? നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അങ്ങനെയല്ല ട്രാൻസ്ലേഷൻ, അങ്ങനെയാണെങ്കിൽ എത്രയോ നന്നായിരുന്നേ. അവിടെ പറയുന്നത്, യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്, നീ നിന്റെ ഭർത്താവിനെ ഭരിക്കുവാനായിട്ട് ആഗ്രഹിക്കും. ആ വചനം കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ നിർത്താം. ഇനി അതിന് മനസ്സിലാക്കാനുണ്ട്. ആ പുരുഷനും സ്ത്രീയും അവരവരെ മനസ്സിലാക്കി ആ സ്ഥാനം പിശാച് ഞങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ തിന്മയാണ് വരുത്തിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെത്താൻ താഴ്ത്തി ഇവിടെ ജയമെടുക്കണം. ഇതാ ആ വചനം ഞാൻ നിനക്ക് എടുത്തു തരാൻ കഴിയുമെന്ന് നോക്കട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു. നിങ്ങൾ ഈ ഓർഡർ മനസ്സിലാക്കിയല്ലോ സ്ക്രീനിൽ, ഈ ഓർഡർ മനസ്സിലാക്കുക. ഇപ്പോ ഏതെങ്കിലും സ്ത്രീക്ക് ഒരു വല്ലായ്മ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കുഞ്ഞെ നീയെ അനുസരിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ മനസ്സിലാക്കുക, ദൈവം വെച്ച വ്യവസ്ഥ ഇന്ന് തലതിരിക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ, നിങ്ങളുടെ മക്കളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഒരാള്, നിങ്ങൾ ഞാൻ കുടുംബങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരാള് ദൈവസ്ഥന്റെ ജീവിക്കാനും വേറൊരാള് ദൈവസ്ഥന്റെ ജീവിക്കാതിരിക്കാനും കുറച്ച് താഴ്ന്നിരുന്നാൽ നിങ്ങളുടെ മക്കളിൽ അത് റിഫ്ലക്ട് ചെയ്യും. നിങ്ങളുടെ മക്കളിൽ ഒരാള് നല്ല രീതിയിൽ പോവും, ഒരാള് അല്ലാത്ത രീതിയിൽ പോവും. ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ പല കുടുംബങ്ങളെയും ഇത് വാച്ച് ചെയ്യാൻ ശ്രമിക്കാം, വാച്ച് ചെയ്യുന്ന കാര്യം. അപ്പോ ഇവിടെ മക്കളെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്നവരോട് ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം, നിങ്ങൾ 128 സങ്കീർത്തന പ്രകാരം ജീവിക്കുക. 128 സങ്കീർത്തന പ്രകാരം ജീവിച്ചാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മേശയ്ക്ക് ഒഴിവുതകളായി ദൈവം മാറ്റും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, മക്കളെ മാറ്റാൻ ആദ്യം മക്കളെ മാറ്റാനല്ല വേണ്ടത്, ആദ്യം മാതാവും പിതാവും ദൈവം ആഗ്രഹിച്ച വ്യവസ്ഥയിലേക്ക് കടന്നു വരിക. അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇതാ സഹോദരിമാരെ, നിങ്ങളെ സഹായിക്കാതെ കൊണ്ട് ഒരു വചനം ഞാൻ നിങ്ങളോട് പറയാം, കാണിച്ചു തരാം. ഓ ഫാദർ ലവ് യു, ഓ ഫാദർ ലവ് യു, ഐ ലവ് യു. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാം, നോക്കി കാണാൻ പറ്റും. ഇവിടെ കർത്താവ് പറയുന്ന ആ വചനം ഉൽപ്പത്തി പുസ്തകം 3:16. ആ 16 പറയാണ് സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. കാരണം ഒരപ്പൻ ശിക്ഷിച്ചു വളർത്തുന്ന നമ്മൾ നേരത്തെ കേട്ടു അല്ലെ, നിനക്ക് ഞാൻ കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. കാരണം എന്താ? നീ ഇത് ചെയ്തതുകൊണ്ട് നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ഇത് എപ്പോഴും ഒരു ഓർമ്മയായിട്ടിരിക്കണം. ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ഇതാ, അപ്പൻ എന്തെങ്കിലും മക്കളെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും അല്ലെ, ശിക്ഷിക്കും. നമ്മള് ആ മക്കള് രാവിലെ കിടന്ന് ഉറങ്ങുക, എഴുന്നേക്കാൻ പറഞ്ഞ എഴുന്നേറ്റില്ലെങ്കിൽ അമ്മമാരും പോയിട്ട് ചെവിക്ക് ഒരു ചുത്തു കൊടുക്കും, അപ്പോ വേദന എടുത്ത് ചാടി എഴുന്നേക്കും. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന ഒരു ശിക്ഷയാണ് ഇതാ. എപ്പോഴും ഓർക്കാനായിട്ട് ഉത്തരത്തിന് വഴി വെക്കത്തില്ലേ, അടിക്കാനായിട്ട് മക്കളെ തെറ്റ് ചെയ്യുമ്പോ, അപ്പൊ വഴി കാണുമ്പോൾ അനുസരിക്കും. ഇതേപോലെ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന ഒരു ശിക്ഷയാണ് മനസ്സിലാക്കുക, അപ്പം തരുന്ന ഒരു ശിക്ഷയാണ്. വേദന കൊല്ലാൻ വേണ്ടിയല്ല, ഗർഭധാരണവുമായി ബന്ധപ്പെട്ട വേദന ദൈവം കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ മാസവും ഒരു 4 വയറും പൊത്തിപ്പിടിച്ചിട്ട് നടക്കും. എന്നിട്ട് പറയും വേദനയാ. എന്തോ സംഭവം, ഇത് ഓർക്കുമ്പോൾ ഓർത്തു കൊള്ളണം, ഇത് കാണുമ്പോൾ ഓർത്തു കൊള്ളണം. ഞങ്ങളുടെ മൂത്ത അമ്മൂമ്മയായ ആ ഹൗവ ആദത്തിന് സഹായിയായിരിക്കുന്നതിന് പകരം ആദത്തിന്റെ മോളിൽ മാനേജർ ആയതുകൊണ്ട് ഞങ്ങളുടെ പപ്പ കൊടുത്ത ഒരു ശിക്ഷയാണ് ഇത്, ഞങ്ങൾ ഇനി സൂക്ഷിക്കണം എന്ന ഒരു ചിന്ത ഇതിലൂടെ നമുക്ക് വരണം. ഈ വേദന വരുമ്പോ വന്നിരിക്കണം. താഴെ എഴുതിയിരിക്കുകയാണ്, ഇതാ നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. ശ്രദ്ധിച്ചേ, ഇത് അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ നന്നായിരുന്നു. പകരം ശ്രദ്ധിച്ചു കേൾക്കുക, ഇതാ NLT നിങ്ങൾക്ക് താഴെ സ്ക്രീനിൽ കാണാം, ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ കണ്ടോ. ഇതാ അവിടെ അവിടെ കർത്താവ് പറയാണ്, Then he said to the woman, I will sharpen the pain of your pregnancy and in pain you will give birth. And you will desire to control your husband. Niye ninde bhartavine control cheyanagrahi. Niye ninde bhartavine control cheyanagrahi. Adayathu ഒരു ഓഫീസിലെ ഹെൽപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആള് മാനേജറുടെ മുകളിൽ വാഴാനായിട്ട് ആഗ്രഹിക്കുന്നത് പോലെ. യു വിൽ ഡിസേർവ് ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് സ്ത്രീജനം ബലഹീന പാത്രം. എന്ത് പർപ്പസിനാണോ അവരെ ഉണ്ടാക്കിയത്, ആ പർപ്പസ് ചെയ്യാൻ തക്കവണ്ണം ഒരു താഴ്മയുടെ മനസ്സില്ല, ഇപ്പൊ ഉയർന്ന മനസ്സ്. ഇതുകൊണ്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് സാറേ പോലെ ആയിരിക്കണം. സാറ് എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തിയിട്ട് അബ്രഹത്തെ അബ്രഹമേ എന്ന് വിളിച്ച് അനുസരിപ്പിക്കുകയല്ലായിരുന്നു ചെയ്തത്, പകരം യജമാനനേ എന്ന് വിളിച്ച് അനുസരിച്ചു പോകുന്നു. അപ്പോ ഇത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കൾ എന്നറിയപ്പെടും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, ഈ സംഭവം നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇത് ആരാ ചെയ്തത്? അനുസരണ കേട്ടിലൂടെ പിശാച് പുരുഷന്റെയും സ്ത്രീയുടെയും ഹൃദയത്തെ ഉയർത്തി, പുരുഷനും സ്ത്രീയും ക്രിസ്തുവിന് കീഴ്പ്പെടാത്ത രീതിയിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭക്തി കൊണ്ട് നടക്കുകയാണ്. അങ്ങനെയാണ് അനേക ഡിനോമിനേഷനുകൾ ഉണ്ടായിരിക്കുന്നത്. കിങ്ഡം സന്ദേശത്തെ യേശു സന്ദേശം പറഞ്ഞ സന്ദേശം അവർ വിട്ടു. ഇനി കുടുംബജീവിതത്തിലേക്ക് വരുമ്പോ സ്ത്രീയെ പുരുഷന് മീതെ അവളുടെ ഹൃദയത്തിലെ ചിന്തയിൽ ഉയർത്തി. ഇത് മനസ്സിലാക്കിയ ഒരു സ്ത്രീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? തന്നെത്താൻ താഴ്ത്തണം. കുടുംബ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോ ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞു, അവിടുത്തെ വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞു, ഉടനെ തന്നെ ഇതോ എന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, എന്റെ അപ്പം പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ലോ. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുക. പകരം ഒന്ന് മനസ്സിലാക്കുകയാണ്, എന്നെ ഈ ഭവനത്തിലേക്ക് അയച്ചത് എന്തിനാണെന്നറിയാമോ? ദൈവരാജ്യം ഇവിടെ പണിതെടുക്കാൻ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എന്റെ ഹസ്ബൻഡിന് സഹായിയായിട്ട് ഞാൻ നിൽക്കണം. അപ്പൊ നോക്കുമ്പോഴാണ് അടുത്ത വിലകിയതാ, എന്റെ ഹസ്ബൻഡ് അറിയത്തില്ല എന്താണ് ദൈവരാജ്യമെന്നും എന്താണ് തങ്ങളുടെ വാഴുന്നതും. ആ സഹോദരൻ എന്ത് ചെയ്യണം? ഒട്ടുമെന്ന് ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിൽ ആ വചനത്തെ ബൈബിളിലൂടെ വായിച്ചു കേൾപ്പിക്കുകയല്ല, തന്റെ ജീവിതത്തിലൂടെ അവിടെ അവതരിപ്പിക്കണം, താഴ്മയോടെ അവിടെ അവതരിപ്പിക്കണം. അങ്ങനെ അനുസരണമില്ലാത്ത, ക്രിസ്തുവിനോട് ചേർന്ന് വരാത്ത ആ ഹസ്ബൻഡും ക്രിസ്തുവിനോട് ചേർന്ന് വരുവാനായിട്ടിടയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നാം നമ്മളുടെ ബലഹീനത ആദ്യം മനസ്സിലാക്കുക, പർപ്പസ് മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ ബലഹീനത മനസ്സിലാക്കുക. നമ്മുടെ പർപ്പസ് എന്താ? വിവാഹ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. പക്ഷെ അതിന് മുഴുവനും പറ്റുമോ? ഇല്ല. ആദ്യത്തെ മൂന്ന് നില കെട്ടുവാനേ പറ്റൂ, അതായത് സന്താനം ഉള്ളതായി പെരുകി ഭൂമിയിൽ നിറയാനേ പറ്റൂ. ഇനി നാലും അഞ്ചും അതിന്റെ മോളിലേക്ക്, ഇതാ അത് സ്വർഗീയ കുടുംബ ജീവിതം, യേശുവുമായിട്ടുള്ള ജീവിതത്തിലൂടെയാണ് കീഴടക്കാനും ജയിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. എന്നാൽ ഇവിടെ രണ്ടുപേർക്കും പറ്റിയ തെറ്റെന്ന് പറയുന്നത് യേശു 53:6 രണ്ടുപേരുടെ ഹൃദയം ഉയർന്നു പോകും. എന്നാൽ കുടുംബജീവിതത്തിൽ പറ്റിയ പ്രധാനപ്പെട്ട തെറ്റെന്ന് പറയുന്നത് പുരുഷന് എന്തിനാണ് കുടുംബജീവിതം എന്ന് അറിയത്തില്ല. ആദ്യം ആ വ്യക്തി വിവേകം പ്രാപിക്കും. അടുത്തത് ഇതാ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീയുടെ ഹൃദയം ഉയർന്നിൽക്കില്ലയാണ്. അപ്പോ ഇത് സ്ത്രീയെ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? രണ്ടുപേരും തന്നെത്താൻ താഴ്ത്തും. പുരുഷന് സ്ത്രീയും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തി. ഇതാ അപ്പൊ തന്നെ സ്ത്രീയെ കുടുംബജീവിതത്തിൽ പുരുഷന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തി. ഇതാ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കുടുംബജീവിതങ്ങൾ മനോഹരമാണ്. അവിടെ കുടുംബജീവിതങ്ങൾ തകർക്കാൻ പിശാചിന് പറ്റില്ല. അവൻ ചെയ്യുന്നത് ഓർഡർ തെറ്റിക്കാൻ, ഓർഡർ തെറ്റിയാൽ പിന്നെ അതൊരു നരകമാണ്. ഓർഡർ എന്താണ്? ഇതാ കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയ്ക്ക് കീഴടങ്ങിയിരിക്കണം, അമ്മ അപ്പന് കീഴടങ്ങി നിൽക്കാം, ഭർത്താവിന് കീഴടങ്ങി നിൽക്കാം, ഭർത്താവ് ക്രിസ്തുവിന് കീഴടങ്ങി നിൽക്കാം, ക്രിസ്തു ദൈവത്തിന് കീഴടങ്ങി നിൽക്കാം. അപ്പോ ഇതെല്ലാം ഈ ഓർഡർ വരുമ്പോ അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം നമ്മുടെ കുടുംബത്തെ വാഴുവാനായിട്ട് ഇടയാകട്ടെ. ഇതനുസരിച്ച് പ്രവർത്തിക്കുക. ഹല്ലേലൂയ. സഹോദരിമാരെ, നിങ്ങളുടെ സംസാരം ഇതാ സൗമ്യതയോടെ കടന്നു വരികയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗമായി മാറും, സ്വർഗമായി മാറും, സ്വർഗമായി മാറും. ഹല്ലേലൂയ. നിങ്ങൾ സങ്കല്പിക്കുക, ഒരു ഓഫീസിൽ ഇതാ ആ മാനേജറും അവിടുത്തെ ഹെൽപ്പറും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഏത് തരത്തിലാണ്? ഇത് മനസ്സിലാക്കുക. പക്ഷെ ശ്രദ്ധിക്കേ, നിങ്ങളെ തരം തെറ്റി കാഴ്ത്തുകയല്ല ബൈബിൾ ചെയ്യുന്നത്, പകരം ദൈവത്തിന്റെ വചനം പറയുന്നു സഹോദരന്മാരെ, പുരുഷന്മാരെ സ്ത്രീ ജനത്തോട് വിവാഹ വിവേകത്തോടുകൂടെ വസിക്കുക. കാരണം അവർ ജീവന്റെ കൃപയ്ക്ക് തുല്യ പങ്കാളി, തുല്യ പങ്കാളി. ഈ സ്റ്റേജ് കഴിഞ്ഞാൽ, ഈ ടെസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ തുല്യ പങ്കാളിത്തം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവനവൻ ഏൽപ്പിച്ച പണി അവനവൻ ചെയ്യുക. രണ്ട് താലന്റ് ഏൽപ്പിച്ചിട്ടുള്ളെങ്കിൽ അഞ്ച് താലന്റ് തന്നെ പണി ചെയ്യാൻ വേണ്ടി പോകണ്ട, രണ്ട് താലന്റ് തന്നെ ചെയ്താൽ മതി. പക്ഷെ അഞ്ച് താലന്റുകാരൻ രണ്ട് താലന്റ് ചെയ്യാനല്ല പോകേണ്ടത്, അഞ്ച് താലന്റിന്റെ പണി അവനവന് അവനവൻ ഏൽപ്പിച്ച പണി ചെയ്യുക. എങ്കിൽ നമ്മുടെ കുടുംബജീവിതം മനോഹരമാകും. അല്ല എങ്കിൽ ഇവിടെയെല്ലാം തകർത്ത് പിശാചി കളഞ്ഞിട്ട് നമ്മുടെ മെയിൻ പണി, ആ ദേവാലയ കൺസ്ട്രക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വളരെ കാര്യങ്ങൾ നിങ്ങളോട് ഇനിയും പറയാൻ തരാനുണ്ട്. പക്ഷെ സമയത്തിന്റെ ആ ക്രമീകരണം മൂലം നമുക്ക് ഇവിടെ ഇപ്പൊ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഓൾലോഡ് എല്ലാവരും നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമ്മളെ തന്നെ ഏൽപ്പിക്കും. ഇതാ മനോഹരമായ കുടുംബജീവിതം നമ്മുടെ ജീവിതം തരുവാൻ സ്വർഗത്തരുവാൻ ആഗ്രഹിക്കുക. ആദ്യം നമ്മളതിന്റെ പർപ്പസ് മനസ്സിലാക്കുക. ആദ്യം എന്തിനാണ് കർത്താവ് എനിക്ക് കുടുംബജീവിതം തന്നതെന്ന് മനസ്സിലാക്കുക. എന്തിനാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചതെന്ന് മനസ്സിലാക്കുക. ഇന്ന് എന്റെ ജീവിതത്തിൽ വന്ന ബലഹീനത എന്താണെന്ന് മനസ്സിലാക്കുക. എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ഉയർന്നു പോയി, ദൈവത്തിന് കീഴ്പ്പെടാത്തൊരു ഹൃദയമായ എന്റെ മാർഗം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് തന്നെത്താൻ താഴ്ത്തുക, തന്നെത്താൻ താഴ്ത്തുക. സ്ത്രീയും അവളുടെ ഹൃദയം കൊണ്ട് അവൾ ഉയർന്നു പോയി, അതുകൊണ്ട് കീഴ്പ്പെടാൻ കഴിയുന്നില്ല. ദൈവം വെച്ച വ്യവസ്ഥയ്ക്ക് വിപരീതമായി പുരുഷന് സ്ത്രീയും ഇത് രണ്ടുപേരും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പർപ്പസ് ഇതാണ്, ഞങ്ങളുടെ ബലഹീനത ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവ കൃപയെ പ്രാപിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ജയം എടുക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക്, നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എത്തിക്കാം. ആള് മാറിയവരായി തീരുവാൻ നമുക്ക് ദൈവകരങ്ങളെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഉള്ളിലെ ദേവാലയ കൺസ്ട്രക്ഷൻ മുടങ്ങാൻ തക്കവണ്ണം ഈ ലോകത്തിലെ മറ്റു വിഷയങ്ങളിൽ ഞങ്ങളെ പിടിച്ചു കെട്ടി, കുടുംബജീവിതത്തിലൂടെ, ഫൈനാൻസ് ട്രിബിളുകളിലൂടെ, മക്കളുടെ അനുസരണമില്ലായ്മകളിലൂടെ, ഇവിടെയെല്ലാം പിടിച്ചു കെട്ടി, പല പല കുരുക്കുകളിൽ, തല്ലുപിടുത്തങ്ങളിൽ പിടിച്ചു കെട്ടി ഞങ്ങളുടെ അകത്തെ കൺസ്ട്രക്ഷൻ മുടക്കുന്ന പിശാചിന്റെ പദ്ധതിയെ ജയിപ്പാൻ ഞാൻ കൃപ തരാൻ വേണ്ടി, അകത്തെ കൺസ്ട്രക്ഷൻ, ആ ദേവാലയ നിർമ്മാണം അതിവേഗം നടത്തിയെടുക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കും. നല്ല പിതാവേ, ഇതാ കർത്താവേ, അനുസരണമില്ലാത്ത ചതിമംഗളാ വഷളായി പോയ ഡിസോബീഡിയന്റ് ആൻഡ് ഡിസീറ്റ്ഫുൾ ഹാർട്ടാണ് ഞങ്ങളുടെ പ്രിയ നല്ല പിതാവ്. ഇതിലെല്ലാം ഞങ്ങൾക്ക് മോചനം തരണം, ഇതിലെല്ലാം ഞങ്ങൾക്ക് മോചനം തരണം, ഇവിടെല്ലാം ഞങ്ങൾക്ക് വിജയം തരണം. കർത്താവ് ഈ സന്ദേശത്താൽ ആരുടെയെങ്കിലും ഹൃദയം കർത്താവെ കഠിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഹൃദയം വീണ്ടും ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ ബലഹീനതയെ അങ്ങ് താങ്ങണം. പ്രിയ നല്ല പിതാവ്, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ക്രിസ്തുവിനെ പോലെ താഴ്മ ധരിക്കുക. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ അത്ഭുതകരങ്ങളിലേക്ക് ഈ മക്കളെ എല്ലാം താഴ്ത്തിയേൽപ്പിക്കും. അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുക, ഇവരുടെ അനുഗ്രഹിതരായി വിളിപ്പറട്ടെ. അനുഗ്രഹിതരാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ഗ്ലോറി, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മോട് സംസാരിച്ചു. ദാ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുകയാണ്. ദാ ഒരുപക്ഷെ നിങ്ങൾ കേട്ട മറ്റുള്ള സന്ദേശങ്ങളിൽ വ്യത്യസ്തമായൊരു സന്ദേശമാണ്. പലരുടെ ഹൃദയത്തിന്റെ ആഞ്ഞിട്ടിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളായിരിക്കാം. ഇവിടേക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? ക്രിസ്തു തന്നെത്താൻ ദാ താഴ്ത്തിയതുപോലെ നമ്മളും തന്നെത്താൻ, ക്രിസ്തു പറഞ്ഞു തന്നെത്താൻ താഴ്ത്തി, നമ്മളും താഴ്ത്താൻ തയ്യാറാകുക. അങ്ങനെയെങ്കിലും വിഷയമൊന്നുമില്ല. ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ മൊത്തം പ്രശ്നം. നിങ്ങൾ ആദ്യം എതിർക്കുന്ന തന്നെയായിരിക്കും ഉയർന്നു നിന്ന്. ഗ്ലോറി. എന്നാൽ നമ്മളെല്ലാവരും പുരുഷനും സ്ത്രീയും ഒക്കെ ആ താഴ്മ ധരിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. കർത്താവ് കൂട്ടായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. പ്രൈസ് ദ ലോർഡ്. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ജീസസ്.